Praise God once again to be together.
വീണ്ടും ഒരു പ്രാവശ്യം ഇപ്രകാരം കൂടി വരുവാൻ ഇടയായി തീർന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ഗ്രഹിക്കുന്നു.
He is a good God and we worship him together this evening.
ദൈവം നല്ലവനായതുകൊണ്ട് നാം ഇന്ന് ഒന്ന് ഒത്തുചേർന്ന് അവനെ ആരാധിക്കുകയാണ്.
If you were not with us last night,
ഇന്നലെ ഞങ്ങളോട് കൂടെ ആയിരുന്നില്ല എങ്കിൽ,
we welcome you back to the series of studies on the book of Philippians.
ഫിലിപ്പി ലേഖനത്തിൽ നിന്ന് ഉള്ള ഈ ബൈബിൾ പഠന പരമ്പരയിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം
അറിയിക്കുകയാണ്.
ഇന്നലെ രാത്രി നിങ്ങൾ വന്നില്ല എങ്കിൽ ഏറ്റവും പ്രയാസമേറിയ ഒരു ഘട്ടമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്.
We dealt with chapter 2 verses 1 through 11.
രണ്ടാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് ചിന്തിച്ചത്.
Which may be the most commonly read verses of the epistle.
ഒരുപക്ഷേ ഈ ലേഖനത്തിൽ വളരെ ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗം തന്നെ ആയിരിക്കാം അത്.
But are the most difficult verses of the epistle.
അപ്പോൾ തന്നെയും ഏറ്റവും പ്രയാസം ഏറിയ മനസ്സിലാക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഭാഗങ്ങൾ തന്നെയായിരുന്നു അത്.
You remember in the introduction we said that Philippians is not really a very theological epistle.
നാം ആമുഖത്തിൽ തന്നെ ഓർത്തവണ്ണം ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം അത് ദൈവശാസ്ത്രപരമായിട്ട് ഒരു മഹനീയമായിട്ടുള്ള ലേഖനമല്ല.
Unlike Galatians and Ephesians.
ഗലാത്യർക്കെഴുതിയ ലേഖനം എഫേസ്യർക്കെഴുതിയ ലേഖനമായിട്ട് തുലനം ചെയ്യുമ്പോഴാണ് അപ്രകാരം നമുക്ക് പറയുവാൻ സാധിക്കുന്നത്.
Epistles that are pure doctrine and difficult concept.
ഗലാത്യർ എഫേസ്യർ അവർ തികച്ചും ദൈവശാസ്ത്രപരമായി ഉപദേശ സത്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ലേഖനങ്ങളാണ്.
Philippians is much more personal.
എന്നാൽ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം വളരെ വ്യക്തിപരമായിട്ട് എഴുതിയ ഒരു ലേഖനമാണ്.
Paul does not even introduce himself as an apostle at the beginning.
അപ്പോസ്തലനായ പൗലോസ് ആമുഖത്തിൽ തന്നെ തന്നെ അപ്പോസ്തലൻ എന്ന രീതിയിൽ തന്നെ തന്നെ അറിമുഖപ്പെടുത്തുന്നില്ല.
And he shows a lot of emotion in the epistle.
മാത്രമല്ല ഈ ലേഖനത്തിൽ ഉടനീളം വികാരഭരിതനായി താൻ അനേക വാചകങ്ങൾ ഉരുണ്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
He's writing much more like friend to friend rather than apostle to his disciples.
ഒരു അപ്പോസ്തലൻ തന്റെ ശിഷ്യന്മാർക്ക് എഴുതുന്നേക്കാൾ ഉപരി മിത്രങ്ങളോട് അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികളോട് എഴുതുന്ന അതേ രീതിയാണ് താൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
And the emotions of joy and rejoicing come across over and over again.
സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ആയിട്ടുള്ള ആ വികാരങ്ങൾ പല ആവർത്തി വീണ്ടും വീണ്ടും നമുക്ക് അവിടെ ദർശിക്കാവുന്നതാണ്.
We've seen in the first chapter that Paul prays that the people will learn selflessness.
ഒന്നാം അധ്യായത്തിൽ നാം കണ്ടത് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നത് വിശ്വാസികൾ നിസ്വാർത്ഥത അന്വേഷിപ്പാൻ ഇടയായി തീരണം എന്നുള്ളതാണ്.
Selflessness is a personal attribute.
നിസ്വാർത്ഥത എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതയാണ്.
It is not something I am born with.
ഞാൻ ജനിക്കുമ്പോൾ തന്നെ സ്വയംസിദ്ധമായി ലഭിക്കുന്ന ഒന്നല്ല.
The first thing I did when I was born is I was selfish.
ഞാൻ ജനിച്ചപ്പോൾ ആദ്യമായിട്ട് ഞാൻ സ്വതവേ ചെയ്ത ഒരു കാര്യം എന്നത് സ്വയതൽപരനായിരുന്നു എന്നുള്ളതാണ്.
I don't actually remember the occasion.
വളരെ വ്യക്തമായിട്ട് ഞാൻ ആ സന്ദർഭം ഓർക്കുന്നില്ല എങ്കിൽ പോലും.
But I was about 10 minutes old.
ഞാൻ ആ സമയത്ത് കേവലം 10 നിമിഷം മാത്രം പ്രായമുള്ളവനായിരുന്നു.
And I started screaming.
ഞാൻ അപ്പോൾ ഉച്ചത്തിൽ നിലവിളിപ്പാനാണ് ഞാൻ തുടങ്ങിയത്.
I wanted food.
എനിക്ക് ആഹാരം ആവശ്യമായിരുന്നു.
Fast food.
പെട്ടെന്ന് ലഭിക്കുന്നതായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് ആയിരുന്നു എനിക്ക് ആവശ്യം.
Right now.
അപ്പോൾ ആ മാത്രയിൽ തന്നെ ആവശ്യമായിരുന്നു.
For me.
എനിക്ക് മാത്രമായിട്ട് ആവശ്യമായിരുന്നു.
There was only one person in the world that mattered.
ഒരു വ്യക്തി മാത്രമേ അന്ന് ആ ലോകത്തിൽ വിലയുള്ളവനായി ഞാൻ കണ്ടുള്ളൂ.
And that was me.
അത് ഞാൻ ആയിരുന്നു.
Fortunately there was a mother there.
സന്ദർഭവശാൽ ആ സമയത്ത് എനിക്കൊരു മാതാവ് ഉണ്ടായിരുന്നു.
But she was just there to give me what I wanted.
ആ മാതാവിന്റെ ഉത്തരവാദിത്തം അന്ന് എനിക്ക് ആവശ്യമുള്ളതൊക്കെയും തരണം എന്നുള്ളതായിരുന്നു.
And I paid no attention to anybody else.
ഞാൻ മറ്റാരെയും ഞാൻ എന്റെ ശ്രദ്ധ ഞാൻ നൽകി കൊടുത്തില്ല.
I didn't smile.
ഞാൻ ചിരിച്ചില്ല.
I never said thank you.
ഞാൻ ആ നന്ദി വാക്കൊന്നും ഞാൻ പ്രകടിപ്പിച്ചില്ല.
I only screamed when I wanted something.
എനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞാൻ ഉച്ചത്തിൽ കരയുമായിരുന്നു.
Maybe I still do.
ഇപ്പോഴും ഞാൻ അങ്ങനെ ആയിരിക്കുന്നു എന്ന് സംശയിക്കുന്നു.
We do it in a different way as adults.
എന്നാൽ പക്വത പ്രാപിച്ച ശേഷം നമ്മൾ അതേ കാര്യം തന്നെ വ്യത്യസ്തമായ ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്.
But we have a way of getting what we want for me, don't we?
എന്നാൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യം നേടിയെടുക്കുവാൻ നമുക്ക് തനതായിട്ടുള്ള രീതികൾ നാം ആവിഷ്കരിച്ചിട്ടുണ്ട്.
Can you imagine what this world would be like if we were all selfless instead of selfish?
നാം എല്ലാം സ്വയതൽപരരല്ലാതെ നിസ്വാർത്ഥരായിരുന്നെങ്കിൽ ഈ ലോകം എപ്രകാരം ആയിരിക്കുമെന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ?
We would come to a door.
നാം ഒരു 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 വാതിലിലേക്ക് കടന്നു വരുമ്പോൾ,
you go first.
നാം ഇപ്രകാരം പറയും, അങ്ങ് ആദ്യം കടക്കണമേ.
No, you go first.
അല്ല, അങ്ങ് ആദ്യം കടക്കണമേ.
No, you go first.
മറ്റവർക്ക് നാം സ്ഥാനം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
Do many of you know my wonderful friend KC Jacob in Bangalore.
Bangalore la irikkina KC Jacob ente mitrate ningalku aarkengilum ariyamo,
the country director for India with MIS.
MIS sisrusha India le country director aanu than.
After 38 years working here in the Gulf and Saudi and Kuwait, he's retired back to Bangalore.
Muvathattolam varshakalam ee Gulf pradeshangalil Kuwaitil prathegal sevanam anishichu shesham than ippol Bangalore ilayikkunu retire aayirikkana.
And instead of relaxing in his retirement,
thande retirement velayil visramikkunnathinu pagaram,
I've never met such a hard working person in my life.
Ente jeevithathil ithramathram kadina adhwaniyaya mattoru vyaktiye njan kandittilla.
And he does it all out of his own savings.
അതെല്ലാം തന്റെ സ്വന്തം നിക്ഷേപം തന്റെ സ്വന്തം വകയിൽ നിന്നാണ് തനതൊക്കെയും ചെയ്യുന്നത്.
He's on an airplane at least once a week, I think.
ഏകദേശം ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും താൻ ഒരു എയർപ്ലെയിനിൽ യാത്ര ചെയ്യാറുണ്ട്.
Flying all over India promoting the Lord's work through the MAOS courses.
ഇന്ത്യയിൽ എങ്ങോളം തലങ്ങും വിലങ്ങും താൻ MAOS കോഴ്സിനോടുള്ള ബന്ധത്തിൽ താൻ യാത്രയിലായിരിക്കുകയാണ്.
And not only does he never ask for one rupee, he won't accept it if you try to give it to him.
താൻ സ്വമേധയാ ഒരു രൂപ ആവശ്യപ്പെടുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും തനിക്ക് നൽകിയാൽ അത് താൻ ഒരു കാരണവശാലും സ്വീകരിക്കുകയുമില്ല.
And on top of that, he is the most selfless person I've ever met.
അതിനേക്കാളൊക്കെ ഉപരി ഞാൻ കണ്ടുമുട്ടിയതായിട്ടുള്ള ഏറ്റവും നിസ്വാർത്ഥനായ ഒരു വ്യക്തിയും കൂടെയാണ് താൻ.
At conferences I've seen him wash the plates of many many people.
ഈ കോൺഫറൻസിൽ ഒക്കെ ഞങ്ങൾ കൂടി വരുമ്പോൾ അനേക ജനങ്ങളുടെ ആ ഭക്ഷിച്ച ആ പാത്രങ്ങൾ താൻ കഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
But never have I had the privilege of being able to wash his plate, he won't let me.
എന്നാൽ തന്റെ ആ കഴിച്ച ആ പ്ലേറ്റുകൾ കഴുകുവാൻ മറ്റാരെയും താൻ അനുവദിക്കില്ല, എന്നെയും അനുവദിച്ചിട്ടില്ല താൻ.
He treats his wife like an angel.
തന്റെ ഭാര്യയെ ഒരു ഒരു മാലാഹയെ പോലെ ആണ് താൻ കരുതുന്നത്.
He comes to the assembly and he's gracious with everybody.
താൻ അസംബ്ലിയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരോടും കൃപാപരമായിട്ട് ഏർപ്പെടുന്നതായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്.
I've heard that there are politics sometimes in India.
ഇന്ത്യയിൽ അവിടെ രാഷ്ട്രീയം സഭകളിലും ഉണ്ട് എന്ന് എനിക്ക് കേട്ടുകേൾവി ഉണ്ടായിട്ടുണ്ട്.
But I've never seen KC get involved in it.
എന്നാൽ അതിലൊന്നും KC ജേക്കബ് എന്നുള്ള ആ സഹോദരൻ ഇടപെടുന്നതായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല.
Now I'm not trying to elevate one person over another.
മറ്റൊരുവനേക്കാൾ വേറൊരു വ്യക്തിയെ ഉയർത്തി കാണിക്കുവാനല്ല ഞാൻ ശ്രമിക്കുന്നത്.
I'm just following the example of scripture.
ഞാൻ ഇവിടെ തിരുവെഴുത്ത് നൽകി തരുന്നതായിട്ടുള്ള ഉദാഹരണം എടുത്ത് കാണിക്കുകയാണ്.
In our chapter here today,
ഇന്ന് നാം കാണുവാൻ പോകുന്ന അധ്യായത്തിൽ
Paul spoke very much like that about two people.
അപ്പോസ്തലനായ പൗലോസ് ഞാൻ പറഞ്ഞ ഇതേ മാതൃകയ്ക്ക് ഒത്തവണ്ണം രണ്ട് വ്യക്തികളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നുണ്ട്.
He didn't say they were the only good people in the church.
ആ സ്ഥലം സഭയിൽ ഇവർ രണ്ടുപേർ മാത്രമേ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തികൾ ഉള്ളൂ എന്ന് താൻ പറയുന്നില്ല.
But he did pick two examples to explained to the people what this selfless life looks like.
എന്നാൽ ദൃഷ്ടാന്തം എന്ന നിലയിൽ നിസ്വാർത്ഥത എടുത്ത് വരച്ചു കാണിപ്പാനായി ഈ രണ്ട് വ്യക്തികളെ താൻ അടർത്തി എടുത്ത് അവിടെ ഫിലിപ്പി ലേഖനത്തിൽ എഴുതുകയാണ്.
In fact, we saw in the second half of chapter 1 that he talked about himself.
ഒന്നാം അധ്യായം അതിന്റെ അവസാന ഭാഗങ്ങളിൽ തന്നെ കുറിച്ച് തന്നെ അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു.
He talked about how his own life had to exemplify selflessness.
തന്റെ ജീവിതം മുഖാന്തരം തനിക്ക് നിസ്വാർത്ഥത അവിടെ കൈവരിപ്പാൻ ഇടയായി തീർന്നു എന്ന് താൻ പറയുകയുണ്ടായി.
And that required a conduct that was like that of Christ.
ആ രീതിയിൽ ആയി തീരുവാൻ ക്രിസ്തുവിന് എന്റെ ആ മനോഭാവം ഉള്ള ഒരു നടപ്പ് താൻ സ്വായത്തമാക്കി, അതാണ് അതിന്റെ കാരണം.
And the proof of it is that he was in prison for Christ.
അതിന്റെ തെളിവ് എന്നോണം നാം കാണുമ്പോൾ ക്രിസ്തുവിനായിട്ട് താൻ ഇവിടെ കാരാഗ്രഹത്തിലാക്കപ്പെട്ടിരിക്കുകയാണ്.
He didn't have to be.
താൻ അവിടെ ആയിരിക്കേണ്ടതായിട്ടുള്ള യാതൊരു നിർബന്ധവും തന്റെ മേൽ ഇല്ലായിരുന്നു.
He didn't have to go to Jerusalem.
താൻ യെരുശലേമിലേക്ക് കടന്നു പോകേണ്ടതായിട്ടുള്ള യാതൊരു നിർബന്ധവും തന്റെ മേൽ ഇല്ലായിരുന്നു.
He didn't have to face the leaders of there and preach the gospel.
യെരുശലേമിലെ ആ മൂപ്പന്മാർ ആ ഫരീസന്മാരെ ഒന്നും താൻ കണ്ടുമുട്ടുകയും അവരോട് സുവിശേഷം പറയേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവും തനിക്കില്ലായിരുന്നു.
He could have paid Felix a bribe and gotten out of prison in Caesarea.
ഭരണാധികാരിയായ ഫിലിക്സ് കൈസരിയ അരമനിയിൽ വെച്ച് തനിക്ക് ഒരു പണം കൊടുത്ത് തന്റെ സ്വാതന്ത്ര്യം ഒരുപക്ഷെ തനിക്ക് നേടിയെടുക്കാമായിരുന്നു.
But he went to Jerusalem.
എന്നിരുന്നാൽ പോലും അതൊന്നും ഗണ്യമാക്കാതെ താൻ യെരുശലേമിലേക്ക് കടന്നുപോയി.
And he testified of Christ, knowing that was dangerous.
അപകടകരമായിരുന്നിട്ട് പോലും അവിടെ ക്രിസ്തുവിനെ താൻ സാക്ഷീകരിക്കുകയുണ്ടായി.
And he went to jail and he did not use unethical ways to get himself out of jail.
Than avade karagrathil akappettu polum akappetta avasthayil polum niyamaviruddhamayittum onnum thande swaandhyathinayi than eduthu upayogichathu namukku kaanvan sadhikkunnilla.
When he has his court cases with Festus and Felix and Agrippa, he doesn't even hire a lawyer.
Festus Felix Agrippa's munpil than vaada prathivadathil avade visarikkapadumbol than oru advocate ne than avade elpisayittu namukku kaanvan sadhikkunnilla.
And if you read Acts chapter 24, 25 and 26,
apostle pravartikal 24 25 26 adhyayangal nam vaikkumbol
Paul doesn't really even defend himself.
Apostle Paulos thante pradivadathine than kaaryamayittu onnum thanne cheyyunnilla.
Rather, he takes opportunity to preach the gospel to those people.
Marichu pradivadathinayi labhikkunna sandarbhangal okkeyum suvisesham prasanippanaanu than atharanangal upayochathu.
Yes, he was selfless.
Arthathil naan nokkumbol thirchiyayum than niswarthanaya oru vyaktiyayirunnu.
Oh, and then last night we got into the great doctrine of Christ.
Innale raathri naam nammude karthaavaya Yesu Kristuvinte mahaneeyamaaya aa upadeshathilekku kadannu varugiyundayi.
Chapter 2 verses 1 through 11.
Rendam adhyayam 1 mudal 11 vareulla vaakyangal.
The pattern of selflessness.
Avadu naam kandathu niswarthathayude maadrugayana namukku namukku kaanvan saadhichathu.
Seen first in the person of Christ.
Aadyam adu Kristu Yesu enna vyaktiyil kaanvan idayayi theernu.
In verses 1 through 4 Paul exhorts all the Philippians to be selfless.
1 mudal 4 vareulla vaakyangal rendam adhyayathil apostle Paulus Philippi vishwasikale ellavarum Kristuvine pole aayi theerename ennu ulbodhikkayanu.
And then in verses 5 through 11 he exalts the position of selflessness through the example of Christ.
എന്നിട്ട് 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിസ്വാർത്ഥത മനോഭാവത്തെ താൻ ക്രിസ്തു എന്ന വ്യക്തിയിൽ കൂടെ ഉയർത്തി കാണിക്കുകയാണ്.
Who of course exemplified the ultimate level of selflessness.
ക്രിസ്തു എന്നെ കുറിച്ച് നാം നോക്കുമ്പോൾ നിസ്വാർത്ഥതയുടെ ആ ദൃഷ്ടാന്തത്തിന്റെ ഉച്ചകോടി എന്ന നിലയിൽ താൻ വിളങ്ങുവാൻ തീർന്നു.
Eternally God.
നിത്യമായി താൻ ദൈവമായിരുന്നു.
But then he takes on a new form.
എന്നിരുന്നാൽ പോലും താൻ അവിടെ ഒരു പുതിയ രൂപം ഏറ്റെടുക്കുകയാണ്.
Nothing about his eternal deity changes.
തന്റെ നിത്യ ദൈവത്വത്തിന് യാതൊരു കോട്ടവും അവിടെ സംഭവിച്ചിട്ടില്ല.
But he is now also a man.
എന്നിരുന്നാൽ പോലും ഇപ്പോൾ താൻ ഒരു മനുഷ്യനും കൂടെ ആയി തീർന്നിരിക്കുകയാണ്.
We saw last night that that in of itself was absolute humility.
നാം ഇന്നലെ അത് കണ്ടതാണ്. ആ ഒരു പ്രവൃത്തി തന്നെ അതിൽ തന്നെ അത് താഴ്മയുടെ ഒരു അടയാളമായിരുന്നു.
That the eternal son of God would take on now a form of humanity that he has for the rest of eternity.
ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു യേശു താൻ ഒരു ജഡശരീരം നിത്യത എമ്പാടും നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യത്വം സ്വീകരിച്ചു എന്നുള്ള ആ മനോഭാവം നമ്മൾ കാണുകയുണ്ടായി.
Now I understand there are some questions about that still.
ഇപ്പോഴും ചില ചോദ്യങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് ശേഷിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
So I invite you to write your questions on a piece of paper and turn them into Brother Renji.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കുറിപ്പ് എഴുതി പ്രിയ രഞ്ജി സഹോദരനെ
ഏൽപ്പിക്കുക.
നമുക്ക് ലഭ്യമാവുന്ന അവസരത്തിൽ തുടർന്നുള്ള സെഷനുകളിൽ അതിന് മറുപടി ഞാൻ നൽകുവാൻ
ശ്രമിക്കുന്നതായിരിക്കും. General things, but if you have needs, we'll try to answer them.
Adu cheyya ennullathu nalloru karyam thanneyanu poduvayittu samsarikkunnekkal nalladhu thigachum vyaktamayittulla chila karyangalkku uttaram nalgunnu nalladhaanu.
But then as a second level of his selflessness,
ennal nammude karthavaya yesu kristuvinte aa niswartha manobhavathinte rendam ghattam enna nilayil,
not only did he become perfect man,
than sampoorna oru manushyanayi theernu ennu mathramalla,
but he became the ultimate sacrifice.
Ennal than avade antimamayittulla yagavum kude ആയി തീർന്നു എന്നുള്ളതാണ്.
Christ became our Passover.
ക്രിസ്തു നമ്മുടെ പെസഹ കുഞ്ഞാടായി തീർന്നു.
Our substitute.
നമ്മുടെ പകരക്കാരനായി തീർന്നു.
Our redemption.
നമ്മുടെ വീണ്ടെടുപ്പ് ആയി തീർന്നു.
Our reconciliation with God.
ദൈവത്തോടുള്ള നിരപ്പ് താനായി തീർന്നു.
Our justification.
നമ്മുടെ നീതീകരണം.
And our expiation,
നമ്മുടെ വിശുദ്ധീകരണം,
all in the person and the work of Christ at Calvary.
അതെല്ലാം ക്രിസ്തു യേശുവിൽ കൂടെ കാൽവരിയിൽ നിവർത്തിക്കപ്പെട്ട ആ വേലയിൽ ഇതെല്ലാം തികഞ്ഞതായി തീർന്നു.
And all of that is covered in this short explanation of his sacrifice in verses 5 through 11.
5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ട ആ ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ ഇതെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് നാം ഇന്നലെ കാണുവാൻ ഇടയായി തീർന്നു.
And it leads us to worship.
ഈ ചിന്തകൾ നമ്മളെ നയിക്കുന്നത് ആരാധനയിലേക്കാണ്.
Now in verses 12 through 18,
12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ
we have the exercise of selflessness.
അവിടെ നമുക്ക് കാണാവുന്നത് നിസ്വാർത്ഥതയുടെ പരിശീലനം അവിടെ കാണുവാൻ സാധിക്കും.
While I'm here, I sit in my bedroom all day long doing my studies and my work.
ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ കിടക്കമുറിയിൽ ഞാൻ അവിടെ വേദ പഠനത്തിനോടുള്ള ബന്ധത്തിൽ വ്യാപൃതനായിരിക്കുകയാണ്.
But promptly at 5 o'clock, my door is knocked.
എന്നാൽ കൃത്യം 5 മണിക്ക് എന്റെ വാതിൽക്കൽ മുട്ടുന്ന ശബ്ദം കേൾപ്പാൻ സാധിക്കും.
And brother Renji and family are there telling me it is time for exercise.
സഹോദരൻ രഞ്ജിയും കുടുംബവും എന്നെ ഓർപ്പിക്കുന്നത് ഇപ്പോൾ വ്യായാമം ചെയ്യുവാനുള്ള സമയമാണ് എന്ന് പറയാറുണ്ട്.
And we go out for a nice, very fast 45-minute walk.
ഒരു മുക്കാൽ മണിക്കൂറോളം നീടിക്കുന്നതായിട്ടുള്ള വളരെ വേഗതയുള്ള ഒരു നടത്തത്തിലേക്ക് ഞങ്ങൾ ഏർപ്പെടാറുണ്ട്.
And I enjoy it.
ഞാൻ അത് വളരെ താല്പര്യത്തോടു കൂടിയാണ് ഞാൻ അത് കാണുന്നത്.
Exercise is good.
വ്യായാമം ശരീരത്തിന് വളരെ നല്ലത് തന്നെയാണ്.
Now I know Paul also said that bodily exercise profits little.
അപ്പോസ്തലൻ പൗലോസ് അതിനെക്കുറിച്ച് പറയുകയുണ്ടായി ശാരീരികമായിട്ടുള്ള അഭ്യാസം അത് നല്ലത് തന്നെയാണ് ഒരു പരിധി വരെ.
He did not mean that it's of no profit.
അതിൽ യാതൊരു നേട്ടവും ഇല്ല എന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല.
He's saying in comparison to the exercise of your soul, it's not as important.
എന്നാൽ നമ്മുടെ ആത്മാക്കളുടെ ആ പരിശീലനം അല്ലെങ്കിൽ അതിന്റെ അഭ്യാസത്തോടുള്ള ബന്ധത്തിൽ തുല്യം ചെയ്യുമ്പോൾ ശാരീരിക അഭ്യാസം അത്ര നേട്ടമുള്ളതല്ല.
So here in verses 12 through 18 he says do the spiritual exercises.
അതുകൊണ്ട് 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ താൻ അവിടെ ഉത്ബോധിക്കുന്നത് ആത്മീയമായിട്ടുള്ള വ്യായാമത്തിൽ ഏർപ്പെടുക.
Verse 12, so then my beloved, and there's that emotion and that personal touch.
അവിടെ 12-ാം വാക്യം ഇപ്രകാരമാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിൽ അവിടെ വികാരം, തന്റെ സ്നേഹത്തിന്റെ വികാരം തുളുമ്പിരിക്കുന്നത് കാണുവാൻ സാധിക്കും.
And look how he starts positively.
അവിടെ ക്രിയാത്മകമായിട്ടുള്ള രീതിയിൽ താൻ ആ ഭാഗം തുടങ്ങുകയാണ്.
Just as you have always obeyed.
അവിടെ താൻ പറയുന്നത് നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ.
It's good for preachers to be positive.
ഈ പ്രസംഗകർ എപ്പോഴും ക്രിയാത്മകമായിട്ട് അല്ലെങ്കിൽ നല്ല വശം എടുത്തു കാണിക്കുന്നത് നല്ലതാണ്.
And even if there are slight problems, start with the good that there is in everybody.
നേരിയ തോതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും നല്ല വശങ്ങൾ എടുത്തു കാണിച്ച് ആ ഒരു പ്രസംഗം തുടങ്ങുന്നത് നല്ലതാണ്.
Because we are believers and the Lord puts himself in us through his spirit and there is good in all believers.
എന്നാൽ നാം എല്ലാവരും വിശ്വാസികളാണ്, നമ്മളിൽ വസിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ആത്മാവും അവൻ നല്ലവനാണ്, അത് നിമിത്തം നാം നല്ലവരാണ്.
So just as you've always obeyed, not as in my presence only, but now much more in my absence, work out your salvation with fear and trembling.
ഇപ്രകാരം വായിക്കുന്നു, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്ത് ഇരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോഴും ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ.
The Philippians had a good testimony.
ഇവിടെ ഫിലിപ്പിയ വിശ്വാസികൾക്ക് നല്ലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു.
When Paul was there, they obeyed the word of God.
അപ്പോസ്തലനായ പൗലോസ് അരികത്തായിരുന്നപ്പോൾ അവർ ദൈവവചനം അനുസരിച്ച് പോന്നു.
But he says, now that I've been gone, I hear that you've been doing it just as well and better.
എന്നാൽ ഞാൻ ഇപ്പോൾ ദൂരത്തായിരിക്കുമ്പോൾ പോലും അതിനേക്കാൾ മേന്മേറിയ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ അനുസരണം കാഴ്ചവെക്കുന്നു എന്ന് കേൾപ്പാനിടയായി തീർന്നു.
It's easy to be a good Christian here in the assembly.
ഇവിടെ അസംബ്ലിയിൽ ആയിരിക്കുമ്പോൾ നല്ലൊരു ക്രിസ്ത്യാനിയായി ഇരിക്കാൻ എളുപ്പമാണ്.
Everybody's watching.
എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ.
But when you're downtown all alone?
എന്നാൽ നിങ്ങൾ ഈ സിറ്റിയിൽ പട്ടണത്തിൽ ഏകനായി ആയിരിക്കുമ്പോൾ.
But not the Philippians.
എന്നാൽ ഫിലിപ്പിയർ അപ്രകാരം അല്ലായിരുന്നു.
Without Paul they were even better.
അപ്പോസ്തലനായ പൗലോസിന്റെ അഭാവത്തിൽ പോലും അവർ നല്ല രീതിയിൽ ക്രിസ്ത്യാനികളായി ജീവിച്ചു.
But then he says there's more to do.
എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്.
He says if you really want to get to heaven you have to do good works.
അവിടെ പറയുന്നത് നിങ്ങൾക്ക് വാസ്തവമായി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കണം എങ്കിൽ സൽപ്രവൃത്തികളിൽ വ്യാപൃതരായിരിക്കണം.
It says work out your own salvation with fear and trembling.
ഇവിടെ പറയുന്നല്ലോ നിങ്ങൾ നിങ്ങളുടെ രക്ഷ വിറയലോടും നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ.
I'm waiting for the elders to stand up and say I am preaching heresy because I just did say heresy.
ദുരുപദേശമാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്ന് ഉള്ള ഒരു ഒരു തർജ്ജനം മൂപ്പന്മാരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.
Didn't I? I said it on purpose.
ഒരു ദുരുദ്ദേശം അല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്.
I just said almost the worst thing you can say about salvation.
രക്ഷയെക്കുറിച്ച് പറയുവാൻ സാധിക്കുന്നതായിട്ട് ഉള്ള ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്.
There's only two ways to get salvation according to the Bible.
വേദപുസ്തകത്തിനോടുള്ള അടിസ്ഥാനമാക്കി രക്ഷയ്ക്കായിട്ട് രണ്ട് മാർഗങ്ങളേ ഉള്ളൂ.
And one works and one does not work.
ഒന്ന് ക്രിയകൾ മുഖാന്തരം, ഒന്ന് ക്രിയകൾ മുഖാന്തരം അല്ലാത്ത രക്ഷ.
One is true and one is false.
ഒന്ന് ശരിയായ രക്ഷ, മറ്റേത് തെറ്റായിട്ടുള്ള രക്ഷ.
One is religion and the other one is a relationship.
ഒന്ന് കേവലം മതമായി ഇരിക്കുമ്പോൾ മറ്റേത് ദൈവമായിട്ടുള്ള ഒരു ബന്ധമാണ്.
Do we work to get salvation?
നാം നമ്മുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കാറുണ്ടോ?
Can I hear a very loud no? Oh, I want to hear it louder. What do we do to get salvation?
രക്ഷയ്ക്കായി നാം എന്താണ് ചെയ്യേണ്ടത്?
Nothing. Thank you. I heard that word. Let's say it louder. Nothing.
നാം രക്ഷയ്ക്കായിട്ട് ഒന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല.
What do we do to get salvation?
രക്ഷയ്ക്കായിട്ട് നാം എന്താണ് ചെയ്യേണ്ടത്?
Oh, nobody's convinced here. Maybe we'll preach the gospel tonight. So why does he say work out your salvation?
അങ്ങനെ എങ്കിൽ അപ്പോസ്തലൻ പൗലോസ് ഇവിടെ നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പീൻ എന്ന് എന്തുകൊണ്ട് പറയുന്നു?
In English we say when you go to the gymnasium or the gym to do exercise.
English ഭാഷയിൽ നാം വ്യായാമത്തിനായിട്ട് ഒരു ജിമ്മിലേക്ക് പോകുമ്പോൾ
that's called working out.
അത് നാം പറയാറുണ്ട്, നാം അവിടെ പ്രവർത്തിക്കുകയാണ് അല്ലെങ്കിൽ വേല ചെയ്യുകയാണ്.
Do you use that phrase?
ഇംഗ്ലീഷിൽ അപ്രകാരം പറയാറുണ്ടല്ലോ, വർക്ക്ഔട്ട് എന്നുള്ള
lift weights, go on the exercise machines.
നമ്മൾ ആ രീതിയിൽ വ്യായാമങ്ങളൊക്കെ ആ ക്രമങ്ങളൊക്കെ ഏർപ്പെടുമ്പോൾ വർക്ക്ഔട്ട് എന്നുള്ള ഒരു പദമാണ് ഉപയോഗിക്കുന്നത്, വേല ചെയ്യുക.
Sounds like purgatory to me.
അതൊരു ശിക്ഷണ നടപടി എന്നുള്ള രീതിയിലാണ് എനിക്ക് അത് തോന്നുന്നത്.
Sounds like work.
അത് വർക്ക് പോലെയാണ് അത് തോന്നുന്നത്.
But in relation to our salvation, Paul says work out.
എന്നാൽ നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിലും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ.
Exercise.
നിങ്ങൾ അവിടെ പരിശീലനം ചെയ്യുവിൻ.
Be active.
നിങ്ങൾ അവിടെ വ്യാപൃതരായിരിക്കുവിൻ, വേലയിൽ വ്യാപൃതരായിരിക്കുവിൻ.
Build up muscle.
നിങ്ങളുടെ ആ കോശങ്ങളെ കെട്ടിപ്പടുത്തണം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു.
Spiritually.
ആത്മീയമായിട്ടുള്ള രീതിയിൽ.
Work out your salvation.
ആത്മീയമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പിൻ.
Not work for your salvation.
രക്ഷയ്ക്കായി പ്രവർത്തിക്കണം എന്നല്ല.
That's the false teaching of religion.
അത് മതത്തിന്റേതായിട്ടുള്ള തെറ്റായ പഠിപ്പിക്കലാണ്.
Salvation is given to us for free.
അവിടെ രക്ഷ നമുക്ക് ദാനമായി നൽകി തന്നിരിക്കുന്നതാണ്.
Because of the work of Christ.
അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തികച്ച വേല നിമിത്തം നമുക്ക് ലഭ്യമായി തീർന്നു.
On our behalf. His work on behalf of us by grace through faith.
നമുക്ക് പകരമായിട്ട് താൻ ചെയ്തത് നിമിത്തം വിശ്വാസം മൂലം നമുക്ക് രക്ഷ സ്വായത്തമായിരിക്കുകയാണ്.
See, Christ did that for us, verse 8.
ക്രിസ്തു നമുക്കായിട്ട് അത് ചെയ്തു തികച്ചു, എട്ടാം വാക്യത്തിൽ അത് നമുക്ക് കാണുന്നുണ്ട്.
Now build on it, work on it.
അതിന്റെ മീതെ അതിനോട് ചേർന്ന് നാം കെട്ടി പടുത്ത് ഉയർത്തുക.
He gives us everything for life and godliness, Peter said.
ജീവനത്തിനും ദൈവഭക്തിക്കും ആവശ്യമായിട്ടുള്ളതെല്ലാം നമുക്ക് ദൈവം നൽകി തരികയാണ്.
But you remember with Peter, he gives you a whole list of things to do, to add.
ഇവിടെ അപ്പോസ്തലനായ പത്രോസ് അതുമായിട്ട് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ള അനേക കാര്യങ്ങൾ താൻ വിവരിച്ചു തരുന്നുണ്ട്.
And in 1 Peter 1 it's talking about godliness.
ഒന്ന് പത്രോസിൽ അപ്പോസ്തലനായ പത്രോസ് അവിടെ ദൈവഭക്തിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്.
Here Paul's talking about selflessness.
ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നിസ്വാർത്ഥതയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്.
Same thing, different words.
രണ്ടും ഒരേ വിഷയം തന്നെയാണ്, പക്ഷേ രണ്ട് വാചകങ്ങളാണ്.
You've got to work on your salvation.
നിങ്ങൾ നിങ്ങളുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ പ്രവർത്തിക്കണം.
Remember we said salvation is past, present and future.
നേരത്തെ നാം ഇതിനെക്കുറിച്ച് ഓർത്തതാണ്, രക്ഷയ്ക്ക് ഒരു ഭൂതം, വർത്തമാനം, ഭാവി കാലങ്ങളുണ്ട്.
Salvation is a relationship with the Lord Jesus Christ.
രക്ഷ എന്നുള്ളത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധമാണ്.
You come into it at that moment when the Lord moves into you by his spirit and saves you.
ആത്മാവ് മുഖാന്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മളിൽ പ്രവേശിക്കുമ്പോൾ നാം ആ രക്ഷയ്ക്കുള്ളിൽ ആയി തീരുകയാണ്, നാം രക്ഷിക്കപ്പെടുകയാണ്.
And he then keeps you saved. He keeps saving you is a term that's used in the original language.
എന്നിട്ട് മൂല ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പകരം ആ സന്ദർഭത്തിന് തുടർമാനമായിട്ട് നമ്മളെ തുടർമാനമായിട്ട് താൻ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
And there is a day of salvation coming.
തുടർന്ന് ഭാവി കാലത്തിൽ വരുവാനിരിക്കുന്നതായിട്ടുള്ള ഒരു രക്ഷാ ദിവസമുണ്ട്.
And eternal life is eternal salvation.
നിത്യജീവൻ എന്ന് പറയുന്നത് നിത്യമായിട്ടുള്ള രക്ഷയാണ്.
Now you've got it.
നിങ്ങൾക്ക് അത് ലഭിച്ചിരിക്കുകയാണ്.
Paul says do something about it.
അപ്പോസ്തലനായ പൗലോസ് അതിനോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യുക.
Build on it is another concept that Peter uses.
നിങ്ങൾക്ക് ലഭിച്ച അതിനോടുള്ള ബന്ധത്തിൽ പത്രോസ് പറയുമ്പോൾ കെട്ടിപ്പടുത്ത് ഉയർത്തുക.
Here the concept is exercise, working out. It's the athletic term that Paul uses in the Roman athletic world.
ഇവിടെ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആശയം റോമൻ സാമ്രാജ്യത്തിലെ ആ കായിക വിനോദത്തിൽ നിന്ന് എടുത്ത ഒരു ആശയമാണ്. അവിടെ നാം ക്രിയ ചെയ്യുക അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക പരിശീലിക്കുക നമ്മുടെ ആത്മീയമായിട്ടുള്ള ബന്ധത്തിൽ.
And do it with fear.
അവിടെ പറഞ്ഞിരിക്കുന്നത് ഭയത്തോടു കൂടെ ആ കാര്യത്തിൽ ഏർപ്പെടുക.
And trembling.
അവിടെ വിറയലോടും കൂടെ ആ കാര്യത്തിൽ ഏർപ്പെടുക.
That's kind of strange, isn't it?
അത് അപരിചിതമായിട്ടുള്ള ഒരു ഒരു ചിന്തയല്ലേ.
He's been so positive in the first part of the verse.
ആ വാക്യത്തിന്റെ ആദ്യ ഭാഗത്തിൽ വളരെ ക്രിയാത്മകമായിട്ടാണ് സമീപിച്ചത്.
Then he gives them the command.
എന്നിട്ട് താൻ അവിടെ ഉത്ബോധനം നൽകി കൊടുക്കുകയാണ്.
And then he seems to be so negative.
അതിനുശേഷം തന്റെ വാചകങ്ങൾ ഒരുപക്ഷെ നിഷേധാത്മകമായിട്ട് തോന്നാവുന്നതാണ്.
Why?
അതിന്റെ കാരണം എന്താണ്?
Because he knows the human nature.
എന്തെന്നാൽ മനുഷ്യന്റെ സ്വഭാവം എനിക്ക് നല്ലവണ്ണം അറിഞ്ഞിരിക്കുന്നത് മുഖാന്തരമാണ്.
And it's exactly what we see in evangelical churches today.
ഇന്ന് നാം നമ്മുടെ ഇവാഞ്ചലിക്കൽ സഭകളിലൊക്കെയും കണ്ടുവരുന്ന സമാനമായ കാഴ്ച തന്നെയാണ്.
We call it easy believism.
അതിനെ ഒരുപക്ഷെ ഇപ്രകാരം പറയുവാൻ സാധിക്കും, ലാഘവത്തോടു കൂടെ ഉള്ള വിശ്വാസം.
Come to Jesus and he solves all your problems.
കർത്താവിലേക്ക് വരിക, നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും താൻ പ്രതിവിധി നൽകും.
He'll every disease you have.
നിങ്ങളുടെ എല്ലാ രോഗത്തിനും സൗഖ്യം താൻ നൽകി തരും.
Fill your bank account with rupees.
നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അവിടെ സമ്പത്ത് കൊണ്ട് നിറയ്ക്കും.
I'd rather have euros. He'll fix your marriage.
നിങ്ങളുടെ കുടുംബജീവിതം, വിവാഹം അതൊക്കെയും താൻ നേരാവണ്ണം ആക്കി തീർക്കും.
Your children will be brilliant.
നിങ്ങളുടെ പൈതങ്ങളൊക്കെയും അവർ വളരെ ജ്ഞാനികളായി തീരും.
And life will be easy.
മാത്രമല്ല ജീവിതം സകലം എളുപ്പമുള്ളതായി തീരും.
And you deserve it.
മാത്രമല്ല നിങ്ങൾ ഇതെല്ലാം അർഹിക്കുന്നു എന്നാണ് അവരുടെ പഠിപ്പീര്.
That's modern evangelical easy believism and it's false.
അത് ആധുനികമായിട്ടുള്ള ഇവാഞ്ചലിക്കൽ ലാഘവ വിശ്വാസത്തിന്റെ ഉപദേശമാണ്. അത് ആകമൊത്തം തെറ്റാണ്.
Paul says he gives you salvation.
അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കർത്താവ് നിങ്ങൾക്ക് രക്ഷ നൽകി തരുന്നു.
It's free.
അത് ദാനമാണ്.
I am the door.
ഞാൻ വാതിലാകുന്നു.
Jesus said.
നമ്മുടെ കർത്താവ് പറഞ്ഞതാണ്.
Salvation by grace through faith alone.
രക്ഷ വിശ്വാസം മുഖാന്തരം കൃപയിൽ കൃപ മുഖാന്തരം നമുക്ക് ലഭിച്ചു.
It's his blood that's on the lintel of the door, isn't it?
കട്ടലക്കാലിലും കുറുമടിമേലിലും തന്റെ രക്തമാണ് അവിടെ പൊരുത്തപ്പെട്ടത്.
And how much do you have to pay to walk through that door?
വാതിൽ കൂടെ കടപ്പാനായിട്ട് നിങ്ങൾ എത്ര വിലയാണ് കൊടുക്കേണ്ടത്? എൻട്രൻസ് ഫീ എത്രയാണ്? ഒന്നും തന്നെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടില്ല. നമ്മുടെ കർത്താവ് അത് ചുമന്ന് ഒഴിച്ചു കൊടുത്തു. നിങ്ങൾ ആ വാതിൽക്കൽ കൂടെ കടന്നു പോകുമ്പോൾ ആ കട്ടലക്കാട് കുറുമ്പടിമേൽ എഴുതിയിരിക്കുന്ന ഉൾഭാഗത്തുള്ള വാചകങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ
അവിടുത്തെ
വാചകം അവിടെ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ ആ നിങ്ങളുടെ ആ രക്ഷയെ പ്രാവർത്തമാക്കുകയും.
Take up your cross daily and follow me.
അനുദിനവും നിങ്ങളുടെ കുരിശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക.
If you love father and mother more than me, you're not worthy of me.
നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും എന്നേക്കാൾ അധികമായി സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹത്തിന് അല്ലെങ്കിൽ എന്നെ അർഹിക്കുന്നില്ല.
You have died in Christ.
നിങ്ങൾ ക്രിസ്തുവിൽ മരിച്ചിരിക്കുകയാണ്.
You are not your own.
ഇനിയും നിങ്ങൾ നിങ്ങൾക്കുള്ളവയല്ല.
You are the temple of the Holy Spirit.
നിങ്ങൾ ആത്മാവിന്റെ മന്ദിരമാണ്.
You must not sin.
അതുകൊണ്ട് നിങ്ങൾ പാപം ചെയ്യുവാൻ
പാടില്ല. Work out your salvation with fear and trembling.
ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷ പ്രാവർത്തമാക്കുവിൻ.
The holiness of God is now your standard.
ദൈവത്തിന്റെ വിശുദ്ധിയാണ് ഇപ്പോൾ നിങ്ങളുടെ മാനദണ്ഡം.
Sanctification is a process that will never end.
വിശുദ്ധീകരണം എന്നുള്ള പ്രക്രിയയ്ക്ക് ഒരു അന്ത്യമില്ല.
Confess your sin.
നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക.
Continually.
തുടർമാനമായിട്ട് ഏറ്റുപറയുക.
Work out your salvation with fear and trembling.
ആ രീതിയിൽ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ ആ രക്ഷയെ പ്രവർത്തിപ്പിൻ.
You're already saved.
നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്.
Now it's yours to work with.
ഇപ്പോൾ ആ നിങ്ങൾക്ക് ഉള്ളതായിട്ടുള്ള രക്ഷയോട് ചേർന്ന് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്.
And if you do it,
അപ്രകാരം നിങ്ങൾ ചെയ്യുമെങ്കിൽ
you will come to this position that and this emotion that Paul has.
അപ്പോസ്തലനായ പൗലോസിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള ആ വികാരത്തിൽ നിങ്ങളും എത്തിപ്പെടുവാനിടയായിത്തീരും.
As he dies to himself, he finds the joy of the Lord is his strength.
അവിടെ താൻ തനിക്കായിട്ട് തന്നെ മരിക്കുമ്പോൾ കർത്താവിൽ ഉള്ള സന്തോഷം തനിക്ക് അവകാശപ്പെടുന്നതായിട്ട് തനിക്ക് അവിടെ അനുവേദ്യമായി തീരുകയാണ്.
Then verse 13, we see the muscle for exercising the selflessness.
അവിടെ നാം കാണുന്നത് ഈ നിസ്വാർത്ഥത അത് ആചരിപ്പാനായിട്ടുള്ള മാംസപേശികൾ അവിടെ കാണുവാൻ സാധിക്കും.
I can't do it.
എനിക്ക് ചെയ്യുവാൻ സാധിക്കും.
Exactly.
എനിക്ക് ചെയ്യുവാൻ സാധിക്കില്ല.
You can't sanctify yourself.
നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പാൻ സാധ്യമല്ല.
You can't stop sinning.
നിങ്ങൾക്ക് പാപം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല.
You can't stop smoking with your own strength.
നിങ്ങളെ സ്വന്തം കഴിവുകൊണ്ട് ഈ പുകവലി സ്വഭാവമുള്ളവർക്ക് നിർത്തുവാൻ സാധിക്കില്ല.
Or whatever habit you brought into salvation with you when you got saved.
അല്ല മാത്രം രക്ഷയിൽ കടന്നു വരുമ്പോൾ നിങ്ങളുടെ പക്കലുള്ള ദുർസ്വഭാവങ്ങളൊന്നും നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് മാറ്റുവാൻ സാധിക്കില്ല.
Verse 13, it is God who is at work in you.
13-ാമത്തെ വാക്യത്തിൽ ദൈവമാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്.
There's the muscle.
അവിടെയാണ് നമുക്ക് ആ പേശി ദർശിക്കാൻ സാധിക്കുന്നത്.
In our exercise program,
നമ്മുടെ ആ വ്യായാമ പ്രക്രിയയിൽ
he's omnipotent.
നമ്മുടെ കർത്താവ് സർവശക്തനാണ്.
You want to work out your salvation?
നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണോ?
Then you just get on the workout machine with the Lord.
കർത്താവിനോടൊപ്പം ആ വ്യായാമ യന്ത്രത്തിലേക്ക് നിങ്ങൾ കൂടെ ചേർന്ന് നിൽക്കുക.
And it's his strength.
അപ്പോൾ കർത്താവിന്റെ ശക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്.
And ability.
കർത്താവിന്റെ ആ കഴിവ്.
And mercy.
കർത്താവിന്റെ ആ കരുണ.
And grace.
തന്റെ കൃപ.
That as you depend on him, he can stop that habit.
കർത്താവിൽ ആശ്രയിക്കുമെങ്കിൽ കർത്താവിന് നിങ്ങളുടെ ആ ദുശീലങ്ങളൊക്കെ അതിന് അറുതി വരുത്തുവാൻ സാധിക്കും.
And he can change that attitude.
നിങ്ങളുടെ ആ മനോഭാവത്തിന് വ്യതിയാനം നൽകി തരുവാൻ തനിക്ക് സാധിക്കും.
And he can control your tongue.
നിങ്ങളുടെ നാവിനെ നിയന്ത്രിപ്പാൻ ഉള്ള ശേഷി നിങ്ങൾക്ക് നൽകി തരും.
James says you can't control it.
യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് നിയന്ത്രിപ്പാൻ സാധിക്കില്ല.
But he can.
എന്നാൽ ദൈവത്തിന് സാധ്യമാണ്.
You have to depend on him.
നമ്മൾ തന്നിൽ ആശ്രയിക്കുമെങ്കിൽ
that's salvation.
അത് രക്ഷ തന്നെയാണ്.
That's the relationship.
അതാണ് വാസ്തവമായിട്ടുള്ള ബന്ധം.
Talking to him all the time.
കർത്താവിനോട് എപ്പോഴും സംഭാഷണത്തിൽ ഏർപ്പെടുക.
Walking with him all the time.
തന്നോട് കൂടെ നടക്കുക.
That's what it means to be filled with the Spirit.
ആത്മാവിനാൽ നിറയപ്പെടുക എന്ന് അർത്ഥമാക്കുന്നത് ഇവ തന്നെയാണ്.
That's what it means to walk in the Spirit.
ആത്മാവിൽ നടക്കുക എന്ന് പറയുമ്പോൾ ഇതാണ് അത് അർത്ഥമാക്കുന്നത്.
That's what it means to enjoy the things of Christ.
ക്രിസ്തുവിനോടുള്ള കാര്യങ്ങളിൽ ഒന്നു ചേർന്ന് സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അർത്ഥം.
You are commanded to do it.
നിങ്ങൾ അത് ചെയ്യുവാനായിട്ട് കൽപ്പന ലഭിച്ചവരാണ്.
But he is the strength that does it.
എന്നാൽ നമ്മുടെ കർത്താവ് ആണ് അത് ചെയ്യുവാനായി നമുക്ക് സഹായിക്കുന്ന ആ ശക്തി.
If you try to do it in your own strength,
നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് അത് നിർവഹിക്കുവാൻ ശ്രമിക്കുമെങ്കിൽ,
that's religion.
അത് മതമായിട്ട് ആയിത്തീരും.
That's works salvation.
അത് അത് ക്രിയകളുടെ രക്ഷയായിരിക്കും.
Look at the end of the verse, it's even more encouraging.
അതിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ വളരെ ഉത്തേജനാത്മകമായിട്ടുള്ള വാക്കുകളാണ്.
Because some of you are sitting there tonight and you're honest in your own mind.
നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഒരുപക്ഷേ നിങ്ങളുടെ സ്വന്തം മനസ്സിൽ അവിടെ നേരുള്ളവരായി ചിന്തിക്കുന്നുണ്ടായിരിക്കും.
I really don't care about this Christian life too much anymore.
ഈ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് ഞാൻ വളരെ അധികം ഒന്നും വില കൽപ്പിക്കുന്നില്ല.
I'm here because of my parents or because of my wife or what or somebody.
ഒരുപക്ഷേ എന്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ എന്റെ ഭാര്യ ഭർത്താവ് അവരുടെ നിർബന്ധം നിമിത്തമാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്.
And this American preacher is especially boring.
ഈ അമേരിക്കയിൽ നിന്ന് വന്ന ഈ പ്രാസംഗികൻ വളരെ അധികം ആവർത്തന വിരസതയുള്ളവനാണ്.
So if they'll just leave me alone, I'll just keep my mask of contentment on and they'll never know that I'm a cold Christian.
അതുകൊണ്ട് എന്നെ തന്നെ വിട്ടുവിടുക, ഞാൻ സംതൃപ്തിയുടെ മുഖം മൂടി ധരിച്ചുകൊണ്ട് യാതൊരു മാറ്റവുമില്ലാതെ ഞാൻ ഈ മൂലയിൽ ഇരുന്നുകൊള്ളാം.
Be careful.
എന്നാൽ ശ്രദ്ധിച്ചുകൊള്ളണമേ.
Because look what it says.
ഇവിടെ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക.
God will is the one who works in you both to will and to work for his good pleasure.
13-ാം വാക്യത്തിൽ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവം അല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്.
If you felt the desire to be an elder in the local assembly,
നിങ്ങളുടെ സ്ഥലം സഭയിൽ ഒരു മൂപ്പസ്ഥാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ,
that didn't come from your own spirituality.
അത് നിങ്ങളുടെ ആത്മീയതയിൽ നിന്ന് ഉളവായ ഒരു ചിന്തയല്ല.
God put that desire in your heart.
ആ ഒരു ആഗ്രഹം ദൈവമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ആക്കി വെച്ചത്.
His will.
അത് ദൈവത്തിന്റെ ഹിതമാണ്.
If you felt motivated to get up and come to the assembly tonight,
inna ningalude bhavanangalil ninnu ezhunnettu assembly ilekku kadannu varuvanulla chintha ningalil ningale bharichittundengil,
when you had actually been planning to stay home and watch a Bollywood movie,
ningal bhavanathil thanne visramichu edengilum cinema kaanuvan kaanunnathine pagaramayi,
because your parents were going to come to the meeting and they didn't know what you were going to do,
endennal ningalude maathapithakkal ivide meeting ilekku kadannu varuveyum ningal bhavanathil endanu cheynathu ennu avarku arivillathe irikkeyum cheyumbo അവസരത്തിൽ.
But then suddenly you felt, I think I will go.
എന്നാൽ അപ്പോൾ തന്നെ ഞാനും മാതാപിതാക്കളോട് കൂടെ ചേർന്ന് അസംബ്ലിയിലേക്ക് പോകും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ വന്നുവെങ്കിൽ,
Where did that come from?
ആ ചിന്ത എവിടെ നിന്നാണ് വന്നത്?
It was God's will.
ഇവിടെ നാം വായിക്കുന്നത് അത് ദൈവം ആണ് നിങ്ങളിൽ പ്രവർത്തിച്ചത്.
You see, he invades our lives all the time.
നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതങ്ങളിൽ താൻ നമ്മുടെ നിയന്ത്രണത്തിന് മീതെ താൻ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
The key to the victorious Christian life, brothers and sisters,
ഒരു ജയോത്സവമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ താക്കോൽ എന്നത്
is right here.
ഇവിടെ ഈ വാക്യത്തിൽ നമുക്ക് കാണാവുന്നതാണ്.
The command is work out your salvation.
ഇവിടെ കൽപ്പന എന്നുള്ളത് നിങ്ങളുടെ രക്ഷ പ്രവർത്തിപ്പീൻ.
I can't.
അത് എനിക്ക് ചെയ്യുവാൻ സാധിക്കില്ല.
God's the strength.
ദൈവം ആണ് ശക്തി പകർന്നു നൽകേണ്ടത്.
And not only that, he's the one that's motivating you.
മാത്രമല്ല ദൈവം ആണ് അതിനുള്ള ഉത്തേജനം നമുക്ക് നൽകി തരുന്നത്.
And he's the one that does the work.
മാത്രമല്ല ദൈവം തന്നെ ആണ് ആ പ്രവൃത്തിയും ചെയ്യുന്നത്.
For his good pleasure.
അത് തന്റെ ആ നല്ല സന്തോഷത്തിനായി.
You see, it's like the concept of being yoked into Christ.
ഇവിടെ കർത്താവിനോട് കൂടെ ചേർന്ന് നുകത്തിൻ കീഴ് ആകുന്ന അതേ ആശയമാണ് ഇവിടെയും കാണുവാൻ സാധിക്കുന്നത്.
The older, more mature beast of burden and the younger one, the farmer yokes them together.
അവിടെ ഉഴുന്ന ആ കൃഷിക്കാരൻ അവിടെ അനുഭവം ഉള്ള ഒരു കാളയെ അനുഭവം ഇല്ലാത്ത പ്രായം കുറഞ്ഞ ഒരു കാളയുമായിട്ട് ഒരേ നുകത്തിന്റെ കീഴിൽ ബന്ധിപ്പിക്കുന്ന ആ ആശയമാണ് നമുക്ക് ഇവിടെ വരച്ച് ലഭിക്കുന്നത്.
You've seen it because you still use oxen in India.
നിങ്ങളുടെ നാടുകളിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കാളകളെ ഉപയോഗിക്കാറുണ്ടല്ലോ.
And at first the older mature stronger beast carries the load.
പ്രായം ഉള്ള പക്വത ആർജിച്ച ആ കാളയാണ് പ്രാരംഭഘട്ടങ്ങളിൽ അപൂർണ വേലയുടെ കാഠിന്യവും ഏറ്റുവാങ്ങുന്നത്.
And the young one works with him and learns from him.
ആ പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ അനുഭവം കുറഞ്ഞ കാള ആ പ്രായം ചെന്ന ആ കാളയോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുകയാണ്.
And when he trips, the strong one holds him up.
ഈ പ്രായം കുറഞ്ഞത് അവൻ ഇടറി വീഴുവാൻ സന്ദർഭവശാൽ ആയി പോകുമെങ്കിൽ പ്രായം ഉള്ളത് അവനെ സഹായിക്കുകയാണ്.
And when he gets tired, the older one keeps the pace and teaches them how to endure.
അതേപോലെ ക്ഷീണിതനായി തീരുന്ന അവസ്ഥയിൽ പക്വത ആർജിച്ച ആ കാള ഈ പ്രയത്നത്തിൽ ഏർപ്പെടുവാനുള്ള എല്ലാ ആ കാര്യങ്ങളും തനിക്ക് സഹായമായി നൽകി കൊടുക്കുകയാണ്.
And when the younger one wants to go in a different direction and do something different,
ഈ പ്രായം കുറഞ്ഞ ആ കാള തെറ്റായ ഒരു ദിശയിലേക്ക് നീങ്ങുവാൻ പ്രേരിപ്പിക്കപ്പെടുമ്പോൾ,
that's when the yoke hurts and impresses.
അപ്പോഴാണ് ആ നുകം തനിക്ക് വേദന ആയി അനുഭവിക്കുന്നത്.
Be yoked with Christ.
നാം ഇവിടെ കാണുന്നത് കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ നുകത്തിൻ കീഴ് ആകുക.
And it is God who will work in you.
ഇവിടെ നാം വായിക്കുന്നത് ദൈവം അല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്.
Changing you.
നിങ്ങളിൽ വ്യതിയാനം താൻ കൊണ്ടുവരുന്നു.
Giving you the will.
മാത്രമല്ല നിങ്ങളിൽ ഇച്ഛ ഉണ്ടാക്കുന്നു.
And him doing the work.
താൻ നമ്മളിൽ പ്രവർത്തിക്കുന്നു.
And as you learn to exercise that, the Christian life becomes a joyful life.
Na ee reethiyil ningal aathmeeya parisheelanam cheyvan seedikkumbol christiya jeevitham valare santushtamaya oru jeevitham aayittu ningalkku anuvappedum.
Because you're doing it for his good pleasure.
Endennal adu devathinte thiruullam prasadikkumar prasadikkumam vannam aanu ningal adil erpadunnathu.
You're doing it motivated by his will in your life.
Endennal devathinte hidathal aanu ningalkku utthejanam labikkunnathu.
You're not doing it to please somebody else.
Aarengilum prasadippa ആയിട്ടല്ല നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത്.
I put on a show that I, yes, I'm so spiritual, I will teach Sunday school.
അല്ല, ആത്മീയമായിട്ട് ഒരു പരിവേഷം അത് മറ്റുള്ളവർക്ക് വിളങ്ങത്തക്ക രീതിയിൽ അല്ല നാം ഈ കാര്യങ്ങൾ ചെയ്യുന്നത്.
You see, because when he motivates you to teach Sunday school,
നമ്മുടെ കർത്താവ് നമ്മളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാനായിട്ട് ഉത്തേജനം പകർന്നു തരുമ്പോൾ,
and the spirit moves in you and you submit and you obey,
ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുകയും നിങ്ങൾ അതിനെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ,
then you see the Lord using you in Sunday school.
നിങ്ങളെ കർത്താവ് എടുത്ത് ആ സൺഡേ സ്കൂൾ ശുശ്രൂഷയിൽ പോലും ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും.
And as you pray for the children every week, every day,
എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും നിങ്ങളുടെ പൈതങ്ങൾക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ,
as you teach the children,
അവരെ നിങ്ങൾ ഉപദേശിക്കുമ്പോൾ,
as you become their friend,
അവരുടെ മിത്രങ്ങളായി നിങ്ങൾ തീരുമ്പോൾ,
maybe you even spend time with them outside of the class,
ഒരുപക്ഷേ ക്ലാസിന്റെ പുറത്തും അവരുമായിട്ട് സമയം ചെലവഴിക്കുവാൻ ഇടയായി തീരും.
You see the spirit of God starting to work in those children.
ദൈവത്തിന്റെ ആത്മാവ് ആ പൈതങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ ഇടയായി തീരും.
He wills and he works for his good pleasure through us.
ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമാണ് തിരുവുള്ളം പ്രസാദിച്ച് നമ്മളിൽ പ്രവർത്തിക്കുന്നത്.
That was an explanation of the spiritual gifts, brothers and sisters.
അതെ, ഒരു രീതിയിൽ നമുക്ക് ആത്മീയ വരങ്ങളെ കുറിച്ച് ഉള്ള ഒരു വിവരണം ആയി തന്നെ ഇരിക്കുന്നു.
He is the spirit.
അവൻ ആത്മാവായിരിക്കുന്നു.
He gives the gift.
അവൻ ദാനങ്ങൾ വരങ്ങൾ നമുക്ക് നൽകി തരുന്നു.
He is the power of the gift.
ആ ദാനങ്ങളുടെ പിൻപിൽ വ്യാപരിക്കുന്ന ശക്തി താൻ തന്നെയാകുന്നു.
He fulfills the gift.
ആ വരങ്ങൾ നമ്മളിൽ നിവർത്തിക്കുമാറാക്കുന്നതും താൻ തന്നെയാണ്.
And we are just the vehicle.
നാം കേവലം അത് വഹിച്ചു കൊണ്ടുപോകുന്ന വാഹകന്മാർ ആയിട്ട് മാത്രമാണ് ആയിരിക്കുന്നത്.
We ask him, what are you going to do today, Lord? I'm here and you can do whatever you want through me.
നാം ഇപ്രകാരമാണ് ചോദിക്കേണ്ടത്, കർത്താവേ ഇന്ന് നിനക്കായിട്ട് എന്ത് ചെയ്യണം എന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ദൈവത്തോട് ചോദിക്കേണ്ടിയിരിക്കുന്നു.
What's your plan?
നിന്റെ പദ്ധതി എന്താണ്?
What's your solution?
നിന്റെ പ്രതിവിധി എന്താണ്?
What's your idea?
നിന്റെ പ്ലാൻ എന്താണ്?
Use me.
എന്നെ എടുത്ത് ഉപയോഗിക്കുക.
I submit myself to you.
എന്നെ തന്നെ താഴ്ത്തി പരമേൽപ്പിക്കുന്നു.
In the factory.
ഒരു
in the factory where you work.
നാം വേലയിലായിരിക്കുന്ന നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ.
In the secular office.
നമ്മുടെ ഉപജീവന മാർഗ്ഗത്തോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ.
In your marriage.
നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ.
Dealing with your children.
നിങ്ങളുടെ പൈതങ്ങളുമായിട്ട് ഏർപ്പെടുമ്പോൾ.
All of life is spiritual.
ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും അത് ആത്മീയമാണ്.
He wants to be involved in all of our activities.
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും താൻ ആയിരിക്കണം എന്ന് താൻ താല്പര്യപ്പെടുന്നു.
And you'll exercise selflessness.
നിങ്ങൾ നിസ്വാർത്ഥത പരിശീലിക്കുമ്പോൾ.
And you, verse 14, will do all things without grumbling or disputing.
അവിടെ 14-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ മലയാളത്തിൽ പിരിപുറുപ്പും വാദവും കൂടാതെ നിങ്ങൾ എല്ലാ കാര്യവും ചെയ്യുമെങ്കിൽ.
Because that's the opposite of what we've just been talking about, isn't it?
എന്നാൽ നാം ഇത്രയും നേരം സംസാരിച്ചതിന് കടകവിരോധമായിട്ടുള്ള ആ മനോഭാവമാണ് പിരിപുറുപ്പും വാദവും.
Don't you love how real, how human Paul is in his writing?
അപ്പോസ്തലനായ പൗലോസ് എത്രയോ മനുഷ്യത്വബോധം എത്രയോ ആദാസ്ഥികമായിട്ടുള്ള രീതിയിലാണ് താൻ ഈ ലേഖനം എഴുതുന്നത്.
In verse 13, we're on the heights of the sovereignty of God in our lives.
13-ാം വാക്യത്തിൽ നാം കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഉച്ചകോടിയിൽ എത്തി നിൽക്കുന്നു.
And Paul put the pin in the balloon.
അപ്പോൾ ആ ബലൂണിൽ ഒരു പിന്നെ കടത്തിവിടുന്ന പോലെയാണ് അപ്പോസ്തലനായ പൗലോസ് തുടർന്നുള്ള വാക്യത്തിൽ താൻ പറയുന്നത്.
And brings us right back down to our sinful nature.
വീണ്ടും നമ്മുടെ ആ പാപ സ്വഭാവത്തിലേക്ക് വലിച്ചിഴച്ച് താഴേക്ക് കൊണ്ടുവരികയാണ്.
Because do we sometimes do things with grumbling and disputing?
എന്നാൽ ചിലപ്പോഴെങ്കിലും നാം പിറുപിറുപ്പും വാദവും കൂടെ ചില കാര്യങ്ങളിൽ ഏർപ്പെടാറുണ്ടോ?
I've heard that the Indian assemblies never have grumbling and disputing. It's only in America that we do that.
ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അമേരിക്കയിലുള്ള അസംബ്ലിയിൽ മാത്രമേ ഈ പിറുപിറുപ്പും വാദവും ഉള്ളൂ, ഇന്ത്യയിലെ ഒട്ടുമുക്ക എല്ലാ സഭകളിലും ഈ സ്വഭാവം ഇല്ല എന്നാണ് ആണ് ഞാൻ കരുതിയിരിക്കുന്നത്.
So should I explain it to you because you've never seen it happen?
നിങ്ങൾക്ക് ഇത് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് വിവരിച്ചു തരണമോ?
No, we're all humans, aren't we?
നാം എല്ലാവരും മനുഷ്യരാണല്ലോ.
When you think that Cain killed his brother,
Cain തന്റെ സഹോദരനായ ആബേലിനെ വധിച്ചു എന്ന് നാം ഓർക്കുമ്പോൾ,
with one murder the population of the world was decreased by 25%.
ആ ഒരു കൊല നിമിത്തം അന്നുണ്ടായിരുന്ന ആ ജനസംഖ്യയിൽ 25%, 25% കുറഞ്ഞു എന്ന് നാം മനസ്സിലാക്കണം.
And he didn't even have an older sister to irritate him.
തനിക്ക് തന്നെക്കാൾ പ്രായമുള്ള ഒരു സഹോദരി പോലും ഇല്ലായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം.
But what were those two brothers doing?
എന്നാൽ ആ രണ്ട് സഹോദരന്മാർ എന്താണ് ചെയ്തിരുന്നത്?
One was serving God like verse 13.
13-ാം വാക്യത്തിൽ നാം കണ്ടതുപോലെ ഒരു സഹോദരൻ ദൈവത്തെ സേവിച്ചു പോരുകയായിരുന്നു.
And Cain was grumbling and disputing with God.
കയീൻ ആകട്ടെ ദൈവത്തോട് പിറുപിറുക്കുകയും വാദിക്കുകയും ചെയ്യുകയായിരുന്നു.
And he got so angry he killed his brother.
അത് വളരെ മൂർധന്യ ഘട്ടത്തിലെത്തിയപ്പോൾ താൻ തന്റെ സഹോദരനെ കൊല്ലുവാനിടയായിരുന്നു.
Wasn't the influence of video games?
അത് എന്തെങ്കിലും വീഡിയോ ഗെയിമിന്റെ സ്വാധീനം കൊണ്ട് താൻ അത് ചെയ്തതല്ല.
Wasn't the influence of this terrible world we live in that Paul calls perverse down in a lower verse here?
ഈ വക്രതയും കോട്ടയുമുള്ള തലമുറ എന്ന് വിവരിക്കുന്ന ആ ലോകത്തിന്റെ സ്വാധീനം കൊണ്ട് താൻ അത് ചെയ്തതല്ല.
There were only 4 people in the world and one was a murderer.
നാം ഓർക്കണം, അന്ന് 4 വ്യക്തികൾ മാത്രമേ ഈ ഭൂമിയുടെ പരപ്പിൽ ആയിരുന്നുള്ളൂ, അതിൽ ഒരു വ്യക്തി കൊലപാതകിയായിരുന്നു.
See, that's the reality of human nature.
അത് ഈ മനുഷ്യ സ്വഭാവത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് വരച്ചു കാണിക്കുന്നത്.
And so verse 12.
അതുകൊണ്ട് തന്നെ 12-ാം വാക്യം,
exercise this salvation you have.
നിങ്ങളിൽ ഉള്ള ആ രക്ഷയ്ക്കായി രക്ഷയെ പ്രാവർത്തിക രീതിയിലേക്ക് കൊണ്ടുവരിക.
With fear and trembling of the holiness of God.
ഭയത്തോടും വിറയലോടും കൂടെ ദൈവഭക്തിയിൽ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ.
Because you have the capacity to murder.
എന്തെന്നാൽ കൊല ചെയ്യുവാൻ ഉള്ള ആ ശേഷി നിങ്ങളിലും നിശബ്ദമാണ്.
And all of us, we have the capacity.
ആളാം പ്രതി എല്ലാ വ്യക്തിയിലും ഇപ്രകാരമുള്ള പാപങ്ങളിൽ ഏർപ്പെടുവാൻ ഉള്ള ആ കഴിവ് നമ്മളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്.
But for the grace of God.
അത് ദൈവത്തിന്റെ കൃപ കൊണ്ട് ഒന്ന് മാത്രമാണ് നമ്മളിൽ നാം ആ കാര്യങ്ങളിൽ ഏർപ്പെടാത്തത്.
I was saved from a life of promiscuity.
ഞാൻ ഒരു വഴിവിട്ട ജീവിതത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മോചനം ലഭിച്ച ഒരു വ്യക്തിയാണ്.
And sex.
ഈ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളിൽ
ഡ്രഗ്സിൽ
ഏർപ്പെട്ടവനാണ്.
മർഡർ
മാത്രമല്ല കൊലപാതകം പോലും ചെയ്യുവാനുള്ള ഒരു രംഗത്തിൽ നിന്നാണ് ഞാൻ
രക്ഷിക്കപ്പെടുന്നത്. ആ
ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നത്.
അഞ്ചാം
വയസ്സിൽ.
I didn't say I was saved out of it.
ഞാൻ അതിൽ നിന്ന് വിമോചിതനായി ഞാൻ പറഞ്ഞിട്ടില്ല.
I was saved from it.
ഞാൻ ആ ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു.
Because if it hadn't been for my salvation at a young age,
എന്റെ ചെറുപ്രായത്തിൽ രക്ഷയുടെ ആ ഒരു അവസരം എനിക്ക് ലഭ്യമായില്ലായിരുന്നെങ്കിൽ,
I am as equally capable of the grossest sins as any other person in this world.
ഞാൻ ആയിരുന്ന സാഹചര്യത്തിൽ മറ്റേത് വ്യക്തിക്കാനും ചെയ്യുവാൻ സാധിക്കുന്നതായിട്ടുള്ള എല്ലാ പാപത്തിലും ഏർപ്പെടുവാൻ എനിക്കും സാധിക്കുമായിരുന്നു.
My senior worker, missionary worker in Colombia had a phrase that I didn't like when I first heard it.
എന്നേക്കാൾ മുതിർന്ന കൂട്ടുവേലക്കാരൻ കൊളംബിയയിലായിരുന്നപ്പോൾ താൻ ഇപ്രകാരം ഒരു വാചകം പറയുമായിരുന്നു, അത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു ആ കാലങ്ങളിൽ.
He talked about good Christians.
താൻ നല്ല ക്രിസ്ത്യാനികളെ കുറിച്ച് താൻ പറയും.
Bad Christians.
അപ്പോൾ തന്നെ മോശപ്പെട്ട ക്രിസ്ത്യാനികൾ എന്നും താൻ വിവരിക്കുമായിരുന്നു.
Bad Christians.
മോശപ്പെട്ട ക്രിസ്ത്യാനികൾ.
Oh, that's not a nice term.
അത് നല്ല ഒരു പ്രയോഗമല്ല.
But it's reality.
എന്നാൽ അത് യാഥാർത്ഥ്യമാണ്.
There are bad Christians.
വാസ്തവത്തിൽ മോശപ്പെട്ട ക്രിസ്ത്യാനികൾ ഉണ്ട്.
Work out your salvation, says Paul.
അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ.
With fear and trembling.
ഭയത്തോടും വിറയലോടും കൂടെ പ്രവർത്തിപ്പീൻ.
Not with grumbling and disputing.
പിറുപിറുപ്പും വാദവും കൂടെ അല്ല നിങ്ങൾ രക്ഷയ്ക്കായി പ്രവർത്തിക്കേണ്ടത്.
The spirit of God lives 100% in my dear translator here.
ദൈവത്തിന്റെ ആത്മാവ് 100% ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഈ എളിയവനിലും സ്ഥിതി ചെയ്യുന്നു.
In fact, you may have more of the spirit of God than me because you've got the gift of tongues.
അതൊരു പ്രോത്സാഹനജനകമായിട്ടുള്ള ഒരു വാചകമാണെന്ന് ഞാൻ കരുതുകയാണ്. I was not faithful to you.
Oh, you didn't translate right.
No.
Oh, that's right, your brethren. Brethren don't have a tongue.
No.
And therefore they can't ever gossip either. What was I saying? But you see, the Spirit of God lives 100% in him.
ദൈവത്തിന്റെ ആത്മാവ് 100% എന്നിലും വസിക്കുന്നു.
100% in me.
സഹോദരനിലും 100% വസിക്കുന്നു.
And I dare grumble and have fights with him.
എന്റെ സഹോദരന് വിരോധമായി പിറുപിറുക്കുകയും തന്നോട് വാക്വാദത്തിൽ ഏർപ്പെടുവാനും ധൈര്യം ഞാൻ കാണിക്കുകയാണ്.
When I think of it that way, it should cause me fear and trembling.
അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ എന്നിൽ ഭയവും വിറയലും ഉണ്ടാകുവാൻ ആവശ്യമായി വന്നിരിക്കുകയാണ്.
And grumbling and disputing
പിറുപിറുക്ക വാദത്തിൽ ഏർപ്പെടുക
should be put right at the top with some of the most terrible sins.
ഏറ്റവും ഭയാനകരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ പാപത്തിന്റെ ആ പട്ടികയിൽ അവയെ ഉൾപ്പെടുത്തേണ്ടതായിട്ട് ആവശ്യമാണ്.
Now I'm emphasizing this a little bit.
അത് ഞാൻ കുറച്ച് ഊന്നൽ നൽകി പറയുകയാണ്.
Because if you study the lists of the gross sins,
എന്നാൽ കൊടും കുറ്റങ്ങളുടെ ആ പട്ടിക നിങ്ങൾ പരിശോധിക്കുമെങ്കിൽ,
that you find in Romans,
അത് റോമർ കഴുതിയ ലേഖനത്തിൽ കാണുന്നു, കൊരിന്ത്യരിൽ നമുക്ക് കാണുന്നു,
a long list in Ephesians,
എഫേസ്യരിൽ വളരെ നീണ്ടൊരു പട്ടിക കാണാവുന്നു,
another long list in Colossians,
കൊലോസ്യരിൽ വളരെ നീണ്ടൊരു പട്ടിക.
We all think about homosexuality.
So varga bogigalude kutyam namukku kaanuvan sadikkunnu.
Adultery.
Vivichara kutyam.
Murder.
Kolapathakam.
Blasphemy.
Dooshanam parachil.
These are the terrible sins.
Ivakkeyana kodum paapangal ennu nam karuthi poirunnu.
And in the same list is always included slander.
Adhe pattigayil thanne avade paradooshanam parayya.
And disputing.
Vaadathil erpaduka.
Fighting.
Shandayil erpaduka.
Grumbling.
Pirvirukka.
I think I'm so spiritual because I'm not an adulterer.
Njan palappolum oru vibhicharan vibhicharagan allathathu kondu njan alpiyan ennu karuthi poirunnu.
And God says, but you have a horrible tongue, Mr. Fleming.
Ennal deivam parayunnathu ninakku valare moshappetta oru naavaanu ullathu.
Weren't you involved in a church split 15 years ago?
15 varsham munpu oru sabayude vibhagathil nee ulpettavanalle.
Everybody's looking at their feet.
Ellavarum avarude paadangalilekkaan ippol shradhikkunnathu.
That you may, verse 15, prove yourselves to be blameless and innocent children of God.
അവിടെ 14-ാം വാക്യത്തിൽ മലയാളത്തിൽ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന്.
Above reproach.
അനിന്ദ്യരും.
In the midst of a crooked and perverse generation.
വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ മധ്യത്തിൽ.
Oh, I'm that way.
ഞാൻ അപ്രകാരമാണ്.
I pay my taxes.
ഞാൻ എന്റെ ടാക്സസ് കെട്ടുന്നു.
Well, most of them.
അതിൽ ഭൂരിഭാഗവും ഞാൻ അടയ്ക്കാറുണ്ട്.
Sometimes I forget about some of them that I owe.
എന്നാൽ ഞാൻ കടംപിട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ മറന്നു പോകാറുണ്ട്.
And I've never committed adultery.
ഞാൻ ഒരിക്കലും വ്യഭിചാര കുറ്റം ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ വളരെ വിശുദ്ധനാണ്.
But I won't tell you about my eyes.
എന്നാൽ എന്റെ കണ്ണുകളെക്കുറിച്ച് ഞാൻ ഒരിക്കലും പറയുകയില്ല.
And I've never lied to the Holy Spirit like Ananias and Sapphira.
അനനിയാസിനെയും സഫീറയെയും പോലെ ഒരിക്കലും ഞാൻ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചിട്ടില്ല.
That I used to exaggerate and manipulate the truth all the time.
എന്നാൽ ഞാൻ എപ്പോഴും ആ സത്യത്തെ കോട്ടിക്കളയുകയും അല്ലെങ്കിൽ വലിപ്പമാക്കി പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു.
You see, we think that being blameless and innocent and above reproach all has to do with those big sins.
ഇവിടെ നാം കാണുമ്പോൾ അനിന്യർ പരമാർത്ഥികൾ എന്ന നിഷ്കളങ്കർ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആ വലിയ പാപങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടവയാണ്.
But they're in the same sentence in Greek as grumbling and disputing.
വലിയ പാപങ്ങളല്ല എങ്കിൽ പോലും ഗ്രീക്ക് മൂലഭാഷയിൽ പിറുപിർപ്പ് വാദം എന്നുള്ള അതേ വരിയിൽ ചേർത്ത് ഇണക്കപ്പെട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും.
That's why James says if you could control your tongue you could control the whole world.
അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത് നിങ്ങളുടെ നാവുകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ ഈ സർവ്വലോകത്തെയും നിയന്ത്രിക്കാൻ സാധിക്കും.
You can't grumble or dispute without the use of the tongue.
പിറുപിർപ്പോ വാദത്തിലോ നാവിന്റെ ഉപയോഗം ഇല്ലാതെ നമുക്ക് ഏർപ്പെടുവാൻ സാധിക്കില്ല.
Exercise the discipline of selflessness.
അവിടെ നിസ്വാർത്ഥതയുടെ ആ ഒരു ഗുണത്തെ നാം പരിശീലിക്കുക.
You first.
ആദ്യം നമ്മുടെ കൂട്ടുസഹോദരൻ.
You are more important.
എന്റെ കൂട്ടുസഹോദരനാണ് എന്നേക്കാൾ ശ്രേഷ്ഠൻ.
How can I serve you?
നിന്നെ കൂട്ടുസഹോദരനെ എവിധം സേവിക്കുവാൻ എനിക്ക് സാധിക്കും?
And remember last night we distinguished the difference between help and serve.
ഇന്നലെ രാത്രി നാം സഹായിക്കുക സേവനം അനുഷ്ഠിക്കുക ഈ രണ്ട് പദങ്ങളുടെ വ്യത്യാസം ശ്രദ്ധിച്ചുവല്ലോ.
Helping is easy.
സഹായിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്.
Serving is sacrificial.
എന്നാൽ സേവിക്കുക എന്നുള്ളത് അത് ത്യാഗം ഉൾപ്പെടുന്നു.
But if we would remember the end of verse 15, if we act this way, we're like lights in this world.
15-ാം വാക്യത്തിൽ ആദ്യ ഭാഗത്തിൽ മലയാളത്തിൽ നാം ഇപ്രകാരം ചെയ്യുമെങ്കിൽ നാം അതിന്റെ അവസാനത്തെ ഭാഗത്ത് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു.
It always fascinates me as I'm coming into for landing at night time in big cities.
വലിയ പട്ടണങ്ങളിൽ രാത്രി സമയങ്ങളിൽ ലാൻഡിംഗിലേക്ക് എയർപോർട്ടിൽ വരുമ്പോൾ എനിക്ക് വളരെ എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതായിട്ട് ഒരു കാഴ്ചയുണ്ട്.
Many cities are very dark at night. They don't have much lighting.
പല പട്ടണങ്ങളിലും രാത്രി സമയങ്ങളിൽ അധികം വെളിച്ചം ഇല്ലാത്ത ഒരു അവസ്ഥയാണ്.
And so the lights there are just kind of stand out.
അതുകൊണ്ട് അവിടെ കാണാൻ സാധിക്കുന്നതായിട്ടുള്ള വെളിച്ചങ്ങൾ അവ വളരെ അധികം എടുത്തു കാണിക്കപ്പെടുന്ന ഒരു ഒരു അവസ്ഥയുണ്ട്.
Now you answer this honestly in your heart.
സത്യസന്ധമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുക.
You work in a factory that has very little light.
നിങ്ങൾ ഒരുപക്ഷേ വളരെയധികം വെളിച്ചം കുറഞ്ഞ ഒരു ജോലി സ്ഥലത്താണ് വേല ചെയ്യുന്നത് എന്ന് കരുതുക.
Spiritually.
ആത്മീയമായിട്ട്.
you work in an office where there may be no other lights in that office.
നിങ്ങൾ ആയിരിക്കുന്ന ഓഫീസിൽ നിങ്ങളല്ലാതെ വേറെ ഒരു വെളിച്ചവും ആ ഓഫീസിൽ ആൽഫീയമായിട്ട് ഇല്ല എന്ന് കരുതുക.
And I hear the average school here has 4,000 and 6,000 children in each school.
ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശരാശരി സ്കൂളിൽ 4,000 മുതൽ 6,000 കുട്ടികൾ വരെ പഠിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
And if it's just about total darkness but you're a light,
അവിടെ ആകമൊത്തം ഇരുണ്ട ഇരുട്ടിൽ നിങ്ങൾ മാത്രമാണ് ഒരു വെളിച്ചം എന്ന് സങ്കൽപ്പിക്കുമ്പോൾ
shouldn't everybody know, shouldn't everybody see,
എല്ലാവരും ആ വെളിച്ചം കാണാൻ ഇടയായി തീരണ്ടേ?
They're different.
നിങ്ങൾ വ്യത്യസ്തരാണ് എന്ന് അവർക്ക് കാണുവാൻ ഇടയായി തീരണം.
There's something extremely different about that person.
തികച്ചും വ്യത്യാസങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് അവർക്ക് മനസ്സിലാവാൻ ഇടയായി തീരണം.
How do we do that?
അത് എങ്ങനെ സാധ്യമാക്കി തീർക്കുവാൻ
സാധിക്കും? I see the objective of exercising selflessness here in verse 15.
15th വാക്യത്തിൽ ഈ നിസ്വാർത്ഥത പരിശീലിക്കുന്നതിന്റെ പിൻപിൽ ഉള്ള ഉദ്ദേശം ആണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്.
Is that we be that light.
നാം ആ വെളിച്ചങ്ങൾ ആയി തീരുക.
You remember Jesus said, I am the light of the world.
നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്.
While I am amongst you.
ഞാൻ നിങ്ങളുടെ ഇടയിൽ ആയിരിക്കുമ്പോൾ.
But I'm going away.
എന്നാൽ ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോവുകയാണ്.
And you shall be the light of the world.
നിങ്ങൾ ആയിരിക്കും ഇപ്പോൾ ലോകത്തിന്റെ വെളിച്ചം.
So in one sense today when you say who is the light of the world,
ഒരു അർത്ഥത്തിൽ ലോകത്തിന്റെ വെളിച്ചം ആരാണ് എന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ,
yes it is Jesus.
അത് തീർച്ചയായും നമ്മുടെ കർത്താവാണ്.
But through his body.
എന്നാൽ തന്റെ ശരീരത്തിൽ കൂടെ ആണ് ആ വെളിച്ചം പ്രവാഹിക്കുന്നത്.
His body is the light of the world.
തന്റെ ശരീരം ആണ് ലോകത്തിന്റെ വെളിച്ചം. അത് ദൈവസഭയാണ്.
You.
അത് നിങ്ങളാണ്.
And it only takes one of you to be the church of Jesus Christ.
നിങ്ങളിൽ ഒരു വ്യക്തി ആണ് എങ്കിൽ പോലും അത് കർത്താവിന്റെ സഭയാണ്.
Because he is the head and you are the body.
എന്നാൽ കർത്താവ് ശിരസ്സും നിങ്ങൾ ശരീരവുമാണ്.
And he is the head and five of us are the body.
താൻ ശിരസ്സും നമ്മൾ അഞ്ചോ ആറോ പേര് ചേർന്നാൽ ശരീരമായി.
And he is the head and every believer in the New Testament era is the body.
താൻ ശിരസ്സും പുതിയ നിയമ കാലയളവിൽ ജീവിച്ചിരുന്നതും ആയിട്ടുള്ള എല്ലാ വിശ്വാസികളും ശരീരത്തിന്റെ അംഗങ്ങളാണ്.
Say I can't be the light because I'm just all by myself in my school. I'm the only one.
And schoolil pallikoodathil njan maatram aanu vishwasi adagonde enikku velichamayi thiruvan sadikkilla ennu oluvegal parayan sadikkilla.
That thought is religion.
എന്നാൽ ആ ഒരു ചിന്ത അത് മതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ചിന്തയാണ്.
Salvation is relationship.
എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് രക്ഷ എന്നുള്ളത് അത് ഒരു ബന്ധമാണ്.
He is the head, I am the body.
ദൈവം ശിരസ്സും ഞാൻ ശരീരവുമാണ്.
The body of Christ.
കർത്താവിന്റെ ശരീരം തന്നെ.
He is light.
കർത്താവ് വെളിച്ചമാണ്.
I'm connected to him.
ഞാൻ അവനുമായിട്ട് ബന്ധത്തിലായിരിക്കുകയാണ്.
So the light is his in me.
അതുകൊണ്ട് എന്നിൽ നിന്ന് പ്രവാഹിക്കുന്ന വെളിച്ചം തന്റേതായിട്ടുള്ള വെളിച്ചമാണ്.
The strength is his in me.
തന്റെ ശക്തി ആണ് എന്നിൽ പ്രവർത്തിക്കുന്നത്.
I have no courage. I am the biggest coward in the world.
എനിക്ക് ആ രീതിയിൽ യാതൊരു ധൈര്യവുമില്ല. ഞാനാണ് ഒരുപക്ഷേ ഏറ്റവും ഭീരുവായ വ്യക്തി.
But if I could catch the reality of my connection with the Lord Jesus Christ through salvation,
എന്നാൽ രക്ഷ മുഖാന്തരം ക്രിസ്തു യേശുവിൽ എനിക്ക് ലഭിച്ച ആ ഒരു ബന്ധം അത് വീണ്ടും വിധത്തിൽ ഞാൻ മനസ്സിലാക്കിയെങ്കിൽ,
the very omnipotence of God dwells within me,
ദൈവത്തിന്റെ ആ സർവശക്തി എന്നിൽ വസിക്കുന്നു എന്നുള്ള ആ ബോധം,
why should I ever fear anything?
അങ്ങനെയെങ്കിൽ ഞാൻ ആരെ ഭയക്കേണ്ടു?
Have you ever thought of that?
അങ്ങനെ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
യു ആർ നോട്ട് ഓംനിപൊട്ടന്റ്.
നിങ്ങൾ സർവശക്തരല്ല.
But the omnipotence dwells within you with all of his omnipotence.
എന്നാൽ സർവശക്തൻ തന്റെ എല്ലാ സർവശക്തിയോടും കൂടെ നിങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു.
And we're scared to open our mouth for the Lord?
അത് കർത്താവിനായി നമ്മുടെ വായ്കളെ അധരങ്ങളെ തുറപ്പാൻ നമ്മൾക്ക് ഭയമുണ്ടോ?
We're scared of going to Timbuktu and serving the Lord as a missionary?
ചിലപ്പോൾ വിദൂര സ്ഥലങ്ങളിൽ ഒക്കെ പോയി കർത്താവിന്റെ മിഷണറികളായി തീരുവാൻ നമുക്ക് ഭയമുണ്ടോ?
Oh, let's hold fast verse 16 to the word of life.
15th വാക്യത്തിൽ മലയാളത്തിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്.
See this program of exercise.
ഇവിടെ ഈ ഈ വ്യായാമത്തിന്റേതായിട്ടുള്ള ക്രമം.
And that's why I don't go to the gymnasium.
അതുകൊണ്ടാണ് ഞാൻ ജിമ്മിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത്.
Because I know there's going to be an instructor there.
എന്നാൽ അവിടെ ഒരു പരിശീലകൻ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം.
you're going to say, you got no muscle.
നിങ്ങൾക്ക് സഹോദരന് മറ്റേ പേശികളൊന്നുമില്ല.
I've got a program for you.
നിനക്കായിട്ട് എനിക്ക് ഒരു ക്രമീകരണമുണ്ട്.
And I know in English we say, no pain, no gain.
ഇംഗ്ലീഷിൽ ഇപ്രകാരം ഒരു പ്രയോഗമുണ്ടല്ലോ, വേദന രഹിതമായിട്ടുള്ള നേട്ടങ്ങൾ യാതൊന്നും തന്നെ ഇല്ല.
And I don't like pain.
എനിക്ക് വേദന ഇഷ്ടമല്ല.
So I'm quite willing not to have any gain.
അതുകൊണ്ട് തന്നെ യാതൊരു നേട്ടവും ഇല്ലാതിരിക്കുന്നതാണ് എനിക്ക് താല്പര്യം.
And I'll just stay small.
ഞാൻ ഈ ചെറിയവനായി തന്നെ ഇരുന്നു കൊള്ളാം.
That's the way I fit in these new tiny little airplane seats.
അതുകൊണ്ടാണ് ഇപ്പോഴുള്ള എയർപ്ലെയിനിലുള്ള വളരെ പരിമിതമായിട്ടുള്ള സീറ്റുകളിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നത്.
But spiritually I want to be strong.
എന്നാൽ ആത്മീയമായിട്ട് വളരെ ശക്തനായി തീരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
And it takes this exercise program.
അതുകൊണ്ട് ഈ ആത്മീയമായിട്ടുള്ള വ്യായാമക്രമത്തിൽ ഏർപ്പെടേണ്ടതായിട്ട് ഉണ്ട്.
Verse 14, the willingness comes from him.
ഇവിടെ 14ാം വാക്യത്തിൽ ആ ഒരു മനോഭാവം അല്ലെങ്കിൽ ആ ഒരു വാഞ്ച അവനിൽ നിന്നാണ് വരുന്നത്.
We just submit to it.
നാം അവനിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക.
And then the knowledge comes from the Lord.
അപ്പോൾ ആ അറിവ് കർത്താവ് നമുക്ക് പകർന്നു തരുവാനിടയായി തീരും.
Hold verse 16, holding fast the word of life.
15ാം വാക്യം മലയാളത്തിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്.
How important is it that we have the word of life?
ജീവന്റെ വചനം നമ്മുടെ പക്കൽ ഉള്ളത് എത്രയോ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്.
Holding fast means you know it.
ജീവന്റെ വചനം പ്രമാണിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം.
You love it.
അതിനെ നാം സ്നേഹിക്കുന്നവരായിരിക്കണം.
You stand up for it.
അതിനായി നാം നിലകൊള്ളുന്നവരായിരിക്കണം.
You will fight for the truth of the word.
ഈ വചനത്തിന്റെ സത്യത്തിനായി നാം പോരാട്ടം കഴിക്കുന്നവരായിരിക്കണം.
And you do it until the day of Christ.
കർത്താവിന്റെ നാളോളം അത് നാം പ്രമാണിക്കണം.
When's the day of Christ?
കർത്താവിന്റെ നാൾ എന്നാണ്?
We don't know.
നമുക്ക് അറിഞ്ഞുകൂടാ.
What is the day of Christ?
എന്നാൽ കർത്താവിന്റെ നാൾ എന്താണ്?
His calling of the church out of this world.
ലോകത്തിൽ നിന്ന് ഈ സഭയുടെ ഉൽപ്രാപണമാണ് അത് എടുത്തു പറയുന്നത്.
And so it's not a 30-day program to go into this exercise program.
അതുകൊണ്ട് ഈ ആത്മീയമായിട്ടുള്ള വ്യായാമം എന്നുള്ളത് ഒരു 30 ദിവസത്തെ കാര്യപരിപാടിയല്ല.
There's no retirement plan in this exercise program.
ഈ വ്യായാമക്രമത്തിൽ നിന്ന് വിരമിക്കൽ ഒന്നുമില്ല.
You got to go walking every day until you're dead, Renji.
മരിക്കുന്നവരെ നാം നടക്കുന്നതായിട്ടുള്ള ആ വ്യായാമത്തിൽ ഏർപ്പെടണം.
Until the day of Christ.
കർത്താവിന്റെ നാളോളം.
It's for the young people, it's for the middle-aged people, it's for the old people.
അതി യവനക്കാർക്ക് പ്രായം ചെന്നവർക്ക് മധ്യവയസ്കർക്ക് എല്ലാം ഒരുപോലെ ബാധകമാണ്.
And Paul says, oh, I want to see you continuing like that.
അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങളിൽ അതിൽ തുടർമാനമായി ഏർപ്പെടുന്നത് കാണുവാൻ എനിക്ക് താല്പര്യമുണ്ട്.
So that I will know that I did not run in vain nor did I toil in vain.
16ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും.
And then finally in verses 17 and 18 we have the fulfillment or the exhilaration of it, this of exercising selflessness.
17 18 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ നിസ്വാർത്ഥതയുടെ ആ പരിശീലനത്തിന്റേതായിട്ടുള്ള നിവൃത്തീകരണം അല്ലെങ്കിൽ അത് നിമിത്തം ഉളവാകുന്ന ആ ഉല്ലാസം അത് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും.
And here we have the joy mentioned 3 times.
ഇവിടെ 3 വട്ടം സന്തോഷം എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും.
But you notice that Paul comes back to reality.
നാം ശ്രദ്ധിക്കേണ്ടത് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്.
He is in prison.
താൻ ഇപ്പോഴും കാരാഗ്രഹത്തിലാണ്.
He could die any day.
ഏത് നിമിഷവും തനിക്ക് മരിക്കുവാൻ വകയുണ്ട്, ഇടയുണ്ട്.
And so he says, but even if I am being poured out as a drink offering upon the sacrifice and service of your faith.
എന്നാൽ താൻ പറയുന്നത് എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴുക്കേണ്ടി വന്നാലും.
What he's saying here is, I could die any day.
ഏത് നിമിഷവും എനിക്ക് മരിക്കാവുന്നതാണ്.
But despite that, I rejoice and share my joy with you all.
അങ്ങനെ ഇരുന്നാൽ പോലും താൻ പറയുന്നത് ഞാൻ സന്തോഷിക്കുകയും നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കുകയും ചെയ്യുന്നു.
That's the joy of sacrifice.
അത് യാഗത്തിന്റേതായിട്ടുള്ള സന്തോഷമാണ്.
And then there's also the joy of service.
മാത്രമല്ല സേവനത്തിന്റേതായിട്ടുള്ള സന്തോഷം അവിടെ കാണുവാൻ സാധിക്കും.
He shares his joy with them all.
അവരുമായിട്ട് എല്ലാവരോടും കൂടെ തന്റെ ആ സന്തോഷം പങ്കുവെക്കുകയാണ്.
That's the joy of sharing.
അത് പങ്കുവെപ്പിന്റേതായിട്ടുള്ള സന്തോഷമാണ്.
In verse 18, and you too, I urge you to rejoice in the same way and share your joy with me.
18ാം വാക്യത്തിൽ അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോട് കൂടെ സന്തോഷിപ്പീൻ.
You exercise selflessness.
നിങ്ങൾ നിസ്വാർത്ഥത പരിശീലിക്കുക.
Yes, it requires pain at times.
അത് ചില സന്ദർഭങ്ങളിൽ വേദന ആവശ്യമായി വരും.
But the outcome of it is pure joy.
എന്നാൽ അതിന്റെ അന്തിമ ഫലം എന്നുള്ളത് തികഞ്ഞ സന്തോഷമാണ്.
When we moved back to the United States in 2008, our youngest daughter was 14 years old. And she went from a very active life living in the tropics in Colombia. To living in the United States where it's either too cold or too hot and you just drive everywhere.
United States le kadannu vandappol onnil valare adhigam sheedam allengil valare adhigam ushnam adagonde thanne njangal vaahanathil koodeyana ellarthum sanjarikkunnathayittu vannathu.
And she was also going through the emotional change of having to leave her land of her birth.
Mathramalla than janicha aa desham vittu ponnendathayittulla vaigharika prayasangalokke thanikku undayirunnu.
And her consolation was food.
അപ്പോൾ തന്റെ തന്റെ ആ ഒരു നിരപ്പ് അല്ലെങ്കിൽ താൻ താൻ സന്തോഷം കണ്ടെത്തിയ ആ ഒരു വസ്തു എന്നുള്ളത് ഭക്ഷണമായിരുന്നു.
To the point where she got very overweight.
താൻ അത് അത് മുഖാന്തരം അമിത വണ്ണം വണ്ണമുള്ളവളായി തീരുവാൻ ഇടയായിത്തീർന്നു.
That wasn't a nice way of saying it. I hope I'm not being taped. But just in the last 6 months, she's become disciplined, and it's a spiritual exercise to start losing that weight.
എന്നാൽ കഴിഞ്ഞ ആറ് മാസങ്ങളിൽ താൻ വളരെ ചിട്ടയുള്ള ഒരു ജീവിതത്തിൽ ഏർപ്പെടുകയും അത് അത് മുഖാന്തരം താൻ ആ വണ്ണമെല്ലാം കുറയ്ക്കാനിടയായി തീർന്നു.
It's hard work. She only eats one meal a day.
അത് വളരെ കഠിന പ്രയത്നം അതിന്റെ പിൻപിലുണ്ട്. ദിവസേന ഒരു പ്രാവശ്യം മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ.
And then special protein and vitamin supplements at other times.
അതിന് ബാക്കിയുള്ള സമയങ്ങളിൽ താൻ ആ പ്രോട്ടീനും അപ്രകാരമുള്ള പോഷക ആഹാരങ്ങൾ മാത്രം ഭക്ഷിച്ച് താൻ ആ ദിവസം തീർക്കും.
No more cafe lattes.
കാപ്പി വക കാര്യങ്ങളൊന്നും താൻ കുടിക്കുകയില്ല.
No more rice.
ചോറ് കഴിക്കുകയില്ല.
No more cream.
ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊന്നും താൻ കഴിക്കുകയില്ല.
No more ice cream.
ഐസ്ക്രീമും കഴിക്കാറില്ല.
Man shall not live by bread alone, but by a good bowl of ice cream. That's 2 James chapter 2. I wrote it. You don't have to translate that. But she's lost about 20 kilos.
എന്നാൽ എന്റെ ആ മകള് 20 കിലോ തനിക്ക് കുറയ്ക്കാനിടയായിത്തീർന്നു.
It's taken work and sacrifice and sweat and tears.
അത് വളരെയധികം അധ്വാനം, വളരെയധികം ത്യാഗം, വളരെയധികം കണ്ണീർ അതിന്റെ പിൻപിൽ ചെലവഴിക്കേണ്ടതായി വന്നു.
But she looks so much better.
എന്നാൽ ഇപ്പോൾ താൻ വളരെ മനോഹരമായി വിളങ്ങുവാനിടയായിത്തീർന്നു.
And she feels so much better.
അതുകൊണ്ട് തന്നെ നല്ല നല്ല ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനിടയായി.
And there's a joy in her life.
തന്റെ ജീവിതത്തിൽ അത് മുഖാന്തരം ഒരു സന്തോഷമുണ്ട്.
Do that spiritually and the experience will be much much greater.
അത് ആത്മീയമായിട്ടുള്ള തലത്തിലേക്ക് നാം അത് പരിശീലിക്കുമെങ്കിൽ അത് അതിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള സന്തോഷം ഇതിനേക്കാളൊക്കെ ഏറെ ഇരട്ടിയായിട്ട് നമുക്ക് അനുഭവപ്പെടുവാൻ ഇടയായിത്തീരും.
Now we were supposed to have finished the chapter tonight.
ഇന്ന് രാത്രി ഈ അധ്യായം തീർക്കേണ്ടതായിരുന്നു.
So now let's see if you would like to sacrifice.
നമുക്ക്
And we'll take a vote of how many would like to stay another hour. Oh, not one vote. Okay. But the examples in verses 19 through 30,
19 മുതൽ 30 വരെയുള്ള ആ മാതൃകകൾ,
we'll come back to them on Saturday night.
അത് നാം ശനിയാഴ്ച രാത്രി വരുമ്പോൾ അത് നോക്കുന്നതാണ്.
But they're wonderful.
എന്നാൽ അത് മനോഹരമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ്.
They're so personal.
അത് വളരെ വ്യക്തിപരമായിട്ടുള്ള വസ്തുതകളാണ്.
Your homework is to go and read them.
നിങ്ങളുടെ ഗ്രഹപാഠം എന്നുള്ളത് ഭവനത്തിലേക്ക് ചെന്ന് ആ ഭാഗം വായിക്കുക. 19 മുതൽ 30 വരെയുള്ള വാക്യം.
And ask yourself two questions.
രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടത്.
In what ways am I already like Timothy and Epaphroditus?
തിമത്തി, എപ്പഫ്രോദിത്തോസ് ഈ രണ്ട് സഹോദരങ്ങളെ പോലെ ഞാൻ ആകുന്നുവോ എന്നുള്ള ചോദ്യം.
And in what ways have I not achieved their level of spirituality yet?
അതുപോലെ തന്നെ ഈ രണ്ട് സഹോദരന്മാർ വെച്ചു പുലർത്തുന്ന ആത്മീയ നിലവാരത്തിലേക്ക് എനിക്ക് എത്തിപ്പെടാതിരിക്കുന്ന ആ വശവും കൂടെ ചിന്തിക്കുക.
See, comparing ourselves to Christ, verses 5 through 11.
5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ക്രിസ്തുവിനോട് തന്നെ താരതമ്യം ചെയ്താണ് നാം നോക്കിയത്.
That is so difficult to do.
അത് വളരെ പ്രയാസമാണ് നമുക്ക് ചെയ്യുവാൻ.
But Paul gives us two very common human being.
എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് രണ്ട് സാധാരണക്കാരായ വ്യക്തികളെ ആണ് നമുക്ക് എടുത്തു കാണിക്കുന്നത്.
One we know fairly well.
ഒരാളെ നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ്.
The other one we've never heard of before and we never hear about again.
മറ്റു വ്യക്തി തന്നെക്കുറിച്ച് നാം മുമ്പ് കേട്ടിട്ടില്ല, ഇനിയും നാം കേൾക്കാനും പോകുന്നില്ല.
See, the Lord loves the well-known person.
And നമ്മുടെ കർത്താവ് സുപ്രസിദ്ധരായവരെ സ്നേഹിക്കുന്നു.
And he loves and respects the quietest, humblest person.
അപ്പോൾ തന്നെയും വളരെ ശാന്തതയോടുകൂടെ സൗമ്യതയോടുകൂടെ ആയിരിക്കുന്ന വ്യക്തികളെയും കർത്താവ് സ്നേഹിക്കുന്നു.
There's no special privilege for being a preacher.
ഒരു പ്രാസംഗികനാകുന്ന നിമിത്തം കർത്താവിന്റെ മുമ്പിൽ ഏതെങ്കിലും മുഖപക്ഷം ഇല്ല.
In fact, we're the ones that inflict suffering on you.
ഞങ്ങളാണ് നിങ്ങൾക്ക് കഷ്ടത നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്.
So think about these two people.
അതുകൊണ്ട് ഈ രണ്ട് വ്യക്തികളെക്കുറിച്ച് ധ്യാനിക്കുക.
And say, Lord, I know I want to be like you and you are my ultimate standard.
നമ്മുടെ കർത്താവിനോട് ഇപ്രകാരം പറയുക, കർത്താവേ എനിക്ക് അങ്ങേ പോലെ ആകാൻ ആണ് എനിക്ക് താൽപര്യം, അങ്ങാണ് മാനദണ്ഡം.
But thank you that there are other selfless examples in your word.
എന്നാൽ അങ്ങയുടെ വചനത്തിൽ നിസ്വാർത്ഥരായി നിൽക്കുന്നതായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ മറ്റനവധി ഉണ്ട് എന്ന് പറഞ്ഞ് തനിക്ക് സ്തോത്രം
കരയിക്കുക.
അവരിൽ നിന്നും നാം പാഠങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്.
And if you ever invite me back,
വീണ്ടും എന്നെ നിങ്ങൾ ക്ഷണിക്കുമെങ്കിൽ,
and this is these three assemblies are practicing selflessness,
ഈ മൂന്ന് സഭകളും ആ നിസ്വാർത്ഥത നിങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നുവെങ്കിൽ,
you will become such attractive lights in this world of Qatar.
ഈ ഖത്താറിൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ ആയിത്തീരുവാനിടയായിത്തീരും.
That you're going to have to buy that big tent outside because your assemblies will be so big everybody will want to be in them.
നിങ്ങളുടെ സഭകൾ ആ രീതിയിൽ വളരെ വലുതായി തീരുക നിമിത്തം ആ വെളിയിലുള്ള ആ ടെന്റ് ഒരുപക്ഷേ നിങ്ങൾ വാടകയ്ക്ക് എടുക്കേണ്ടതായിട്ട് വരും.
And I say that with all seriousness.
അത് വളരെ 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 കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്.
There's nothing as attractive and there's no better testimony than selflessness.
ഈ നിസ്വാർത്ഥതയേക്കാൾ മാതൃകാപരമായിട്ട് വേറെ ഒരു സ്വഭാവഗുണവുമില്ല.
And the Lord will glorify his name.
ദൈവം അതിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.